Praise be to God.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ.
I am truly grateful to the Lord and to the assembly by giving me an opportunity to stand amongst you.
നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം നിങ്ങളൊരു അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിനും നിങ്ങൾക്കും നന്ദിയുള്ളവനാണ്.
I want to acknowledge that I am truly thrilled to see all new faces.
ഈ പുതിയ മുഖങ്ങളൊക്കെ കണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്.
In the beginning itself, I want to let you know that I bring the greetings and love of our small assembly in Uran.
ഊരനിലുള്ള ഞങ്ങളുടെ ചെറിയ സഭയിൽ നിന്നും ഞങ്ങൾ ഇവിടെയുള്ള ദൈവമക്കൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.
I don't want to take much time on introducing myself because it has already been done in a brief way.
എന്നെക്കുറിച്ച് തന്നെ ഞാൻ ഒരുപാട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് സഹോദരൻ ചെയ്യുകയുണ്ടായി.
But my burden and my earning is to introduce you our Lord and Savior and his beauty.
കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചും അവന്റെ മഹത്വത്തെക്കുറിച്ചും നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് എന്റെ യഥാർത്ഥമായിട്ടുള്ള ഭാരം.
It was my long prayer that the Lord has answered in this manner.
എന്റെ കുറെ നാളത്തെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇങ്ങനെ ഓരോന്ന് ഗുണം ദൈവം സഹായിച്ചത്.
I want to let you know my purpose is not to give you some good or some new messages.
ചില നല്ല അല്ലെങ്കിൽ പുതിയ മെസ്സേജുകൾ നൽകുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം.
I truly say that I have a burden to give you your own Savior and his beauty, our Lord Jesus Christ.
നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും അവന്റെ മഹത്വത്തെയും നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാണിക്കുക എന്നുള്ളതാണ് എന്റെ യഥാർത്ഥമായ ഭാരം.
To begin with, as it was told, we will read that verse, Ephesians chapter 3 verse 8.
മുമ്പേ നാം ഓർപ്പിച്ചതുപോലെ എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം.
To me who am less than the least of all the saints, this grace was given that I should preach among the Gentiles the unsearchable riches of Christ.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും.
To preach the unsearchable riches of Christ to Gentiles.
ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് ജാതികളോട് പ്രസംഗിക്കുവാൻ വേണ്ടി.
God has given me grace, says Paul.
പൗലോസ് പറയുകയാണ്, ദൈവം എനിക്ക് കൃപ നൽകി.
To preach what?
എന്ത് പ്രസംഗിക്കാൻ വേണ്ടിയാണ്?
To preach the unsearchable riches of Christ.
ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി.
But to whom?
ആരോടാണ്?
To whom?
ആരോടാണ്?
To the Gentiles.
ജാതികളോടാണ്.
Do you or have you ever thought that the beauty and the unsearchable riches of Christ is to be preached to the Gentiles or to the believers?
കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ അപ്രമേയ ധനത്തെ ജാതികളോട് സംസാരിക്കുവാൻ വേണ്ടി അല്ലെ പ്രസംഗിക്കുവാൻ വേണ്ടി ഉള്ളതാണ് നിങ്ങൾ ആണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
Have you ever displayed the beauty and the riches of Christ to unbelievers and Gentiles?
കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് ജാതികളോട് നിങ്ങൾ അത് തുറന്നു കാണിച്ചിട്ടുണ്ടോ?
We think Christ and his beauty is for us.
നാം ചിന്തിക്കുന്നത് കർത്താവും അവന്റെ മഹത്വവും നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്.
But Paul says it is not only for us, it should begin with the unbelievers and Gentiles.
പൗലോസ് പറയുകയാണ്, അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നേരെ മറിച്ച് അത് അവിശ്വാസികൾക്കും ജാതികൾക്കും വേണ്ടി കൂടിയുള്ളതാണ്.
But before going deep into it,
അതിന്റെ ആഴത്തിലേക്ക് പോകുന്നതിന് മുൻപായി,
did you notice the word unsearchable?
അപ്രമേയം ധനം എന്നുള്ള വാക്ക്, അപ്രമേയം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ?
Do you think the word അപ്രമേയ ധനം is a right translation for unsearchable?
Unsearchable എന്നുള്ള ആ വാക്കിന് അപ്രമേയ ധനം എന്നുള്ളത് ശരിയായിട്ടുള്ള വിവർത്തനമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
What do you mean by unsearchable?
അപ്രമേയ ധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്?
Now you have to literally say what is what do you mean by the word unsearchable? Unsearch ചെയ്യാൻ കഴിയാത്തത്.
ഓക്കേ, നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്നാണല്ലോ അതിന്റെ അർത്ഥം.
See, the word meaning is you cannot find by your effort or ability. That's very clear. Unsearchable, cannot be searched.
നമ്മുടേതായ പരിശ്രമം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
But it doesn't mean that I cannot preach. That's why Paul is saying I am going to preach that which is unsearchable.
എനിക്ക് അത് അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനായി സാധിക്കില്ല എന്ന് പോലും പറയുന്നില്ല.
Yeah, right, you are right. That means it is unsearchable, yet it is not unpreachable.
അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് എങ്കിൽ തന്നെയും അത് പ്രസംഗിക്കുവാൻ സാധിക്കാത്തതല്ല.
How come that which I cannot search, how come I can preach? How did Paul knew about it?
എനിക്ക് തപ്പി കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യം എങ്ങനെയാണ് ഇത് പ്രസംഗിക്കുവാനായി സാധിക്കുക?
How Paul came to know about it?
ആ പൗലോസ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്?
It is revealable. It is not unrevealable. God can reveal that which we cannot search.
നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യം അത് ദൈവത്തിന് നമുക്ക് വെളിപ്പെടുത്തി തരുവാനൊക്കെ സാധിക്കുന്നതാണ്.
And Paul got that revelation on that basis. He says, no one can search, yet we all can understand because it is the Lord's desire to reveal it to us.
പൗലോസ് പറയുകയാണ്, അത് തപ്പി കണ്ടുപിടിച്ച ഒരു കാര്യമല്ല, എന്നാൽ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്.
So that is the first thing you need to understand. You and I can never depend upon our ability to find his glory and riches, yet it is the Lord's desire to reveal it to us.
Nam devathinte mahathvam allengil adine kandupidikkuvanay nammude kalvina sadhikkayilla ennal devathil aathrichu maatrame sadhikkiyullo ennullana onnamathe karyam.
Keeping that in mind, now we have to see why this riches has to be served to such Gentiles.
ഈ അപ്രമേയ ധനം ഈ ജാതികൾക്ക് കൊടുക്കണം എന്നുള്ളത് അതിന്റെ കാരണം എന്താണ്?
When I use the word serve, most of the time I mean വിളമ്പുക. Okay. Yeah, the serve has two meaning.
Serve ennulladhu rendu artham undu. Njan uddeshikkunnu vilambuga ennulla arthamaana uddeshikkunnathu.
Yeah, but in Malayalam also that meaning comes. You know how devathe sevikkiya lehyam allengil marunu sevikkiya, what does it mean? One is for eating and one is for serving.
മരുന്ന് സേവിക്കുക എന്നും പറയാറുണ്ട്, ദൈവത്തെ സേവിക്കുക എന്നും പറയാറുണ്ട്. രണ്ടും രണ്ട് കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.
So when I mean serve the Lord, I mean to feed the Lord to believers and unbelievers.
ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ദൈവത്തെ നാം വിളമ്പിക്കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
Now, when is the first you heard about the Lord?
കർത്താവിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് എന്നാണ് കേട്ടത്?
And in what connection you heard about him?
ഏതിനോടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ കർത്താവിനെ കുറിച്ച് കേട്ടത്?
Normally those who are coming from denominational background, they listen about the Lord in connection to salvation or heaven.
സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾ കർത്താവിനെ കുറിച്ച് രക്ഷയോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ് കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്.
So that is the way we give gospel.
ആ രീതിയിലാണ് നാം സുവിശേഷം പറയുന്നത്.
How do we give gospel?
എങ്ങനെയാണ് നാം സുവിശേഷം പറയുന്നത്?
We say, don't you want to go to heaven?
നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം ആഗ്രഹമില്ലേ?
We all are going to hell.
നാം എല്ലാവരും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
We have to escape from hell.
നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കണം.
So we have to be saved from hell.
നരകത്തിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമാണ്.
And only Jesus Christ can save you.
കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
If you will receive him as your savior,
നിങ്ങൾ അവനെ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ,
you will escape from hell.
നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും.
And you will go to heaven.
സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ പോകുവാനായി സാധിക്കും.
So what is the offer of the gospel?
സുവിശേഷത്തിന്റെ ഓഫർ എന്താണ്?
Yeah. I want some opinions from you.
നിങ്ങളിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമാണ്.
What is the offer of gospel?
സുവിശേഷം നമുക്ക് എന്താണ് നൽകുന്നത്?
Heaven.
സ്വർഗം.
Yeah. Believe in him. So what you will get if you will believe in him? Eternal life, heaven, then. Pardon? Adoption. Yeah. Abundant life, eternal life. Okay. See, for heaven, so the desire is to go to heaven, and for that I am catching Christ or I am using Christ.
സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നുള്ള ആ ആഗ്രഹത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നാം അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്.
Is this the right way to give gospel?
ഇതാണോ യഥാർത്ഥമായിട്ട് സുവിശേഷം പറയുവാനുള്ള രീതി?
How can we understand the right way of giving gospel?
സുവിശേഷം എങ്ങനെയാണ് യഥാർത്ഥമായിട്ട് പറയേണ്ടത്?
Gospel is like a marriage proposal.
സുവിശേഷം എന്ന് പറയുന്നത് ഒരു വിവാഹാലോചന പോലെയാണ്.
Is it like a marriage proposal?
അത് അങ്ങനെ തന്നെയല്ലേ?
Do you agree? No? Yes? We'll read one verse. 2 Corinthians chapter 11 verse 2.
രണ്ട് കൊരിന്ത്യർ 11 അധ്യായം അതിന്റെ 2 വാക്യം. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും.
2 Corinthians chapter 11 verse 2. Yes, vivaha nischayam. I have betrothed you like a chaste virgin for that one husband.
Christuvine ningal nirmala kannayayittu njan vivaham nischayam cheyidirikkukayanu.
The marriage is not at a court.
Vivaham nadannittilla.
But the engagement has of course.
Ennal vivaha nischayam nadannu kaniyu.
If that is what Bible says, it means when I give gospel, it's actually a marriage proposal.
Nam suvishesham pangu vekkumbol yatharthamayittu oru vivaha nischayam nadakkuvan vendiyulla vivaha aalochanayanu ennaanu Bible nammal padipikkunnathu.
And in a marriage proposal, what is the real issue?
Oru vivaha aalochanayil endanu yatharthamayittulla prashnam?
Is it should I marry or not?
Njan vivaham kazhikkano vendayo ennulladano?
No, that's not the issue.
അതല്ല അതിന്റെ പ്രശ്നം.
It has been already determined that I need to get married. The issue is whom should I marry?
ഞാൻ വിവാഹം കഴിക്കണം എന്നുള്ളത് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം.
Am I right, brothers?
ശരിയാണ്.
You agree with me, sisters? Yeah, at least about marriage you should agree with me.
വിവാഹത്തോടുള്ള ബന്ധമെങ്കിലും നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
Okay, so when we go for proposal, we don't teach the need of getting married, we don't teach the advantage of getting married, we say how the boy is or how the girl is.
Ah vivaham aalochikkumbol vivaham kaikkendathinte aavashyathaye kurcho allengil adinte gunangale kurcho nam parayanad aavashyamilla.
We normally say about the boy or the girl.
Nam purushane kurchu streeye kurchu maatrame samsarikkarullu.
And that is the issue, whom should I marry?
Naan aareyanu vivaham kaikkendathu adana yatharthamayittulla prashnam.
Now, in every religion, salvation is offered.
Ella madangalilum raksha offer cheyittund.
I'm not saying you will get salvation. I am saying every religion offers salvation.
Ella madangalilum raksha nalgum ennalla parayunnu. Avarellam raksha vaagdanam cheyyunnundu.
For example, they say mukti or moksha, or they may say nirvana. You know, these are the words they use, but they all preach about salvation.
Mukti, moksha, nirvana, angane pala vaakkal upayogichu avar rakshe parayarundu.
So what I mean to say is that there is no issue whether I need salvation or not. That's well established.
Enikku raksha venamo ennulladu alla prashnam, adu already adu established aayittulla karyamaanu.
And that is why religion exists. Religion exists because man do need salvation.
അതുകൊണ്ടാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. മനുഷ്യന് രക്ഷ ആവശ്യമാണ്.
And that's why when we go for gospel,
അതുകൊണ്ടാണ് നാം സുവിശേഷവുമായി പോകുമ്പോൾ,
you know what they ask?
അവർ ചോദിക്കുന്ന എന്താണെന്ന് അറിയാമോ?
We can go to heaven only through Christ.
കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ സാധ്യമാകുകയുള്ളൂ.
That means heaven we want, but can we avoid Christ?
സ്വർഗം ഞങ്ങൾക്ക് ആവശ്യമാണ് എങ്കിലും ക്രിസ്തുവിനെ ഒഴിവാക്കാനേ സാധ്യമാകും.
So there also the issue is not heaven, the issue is through whom I should be saved.
അവിടെയും സ്വർഗമല്ല പ്രശ്നം, എന്നാൽ ആരിൽ കൂടിയാണ് സ്വർഗത്തിൽ പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം.
So for every religion salvation is not an issue, the savior is the issue.
എല്ലാ മതങ്ങൾക്കും രക്ഷയല്ല പ്രശ്നം, എന്നാൽ രക്ഷകനാണ് പ്രശ്നം.
Marriage is not the issue, the candidate is the issue.
വിവാഹമല്ല പ്രശ്നം, എന്നാൽ വിവാഹം ചെയ്യുന്ന ആളാണ് പ്രശ്നം.
What do you think, for the Jewish religion, did they believe in Messiah?
നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? യഹൂദ മതത്തെ കുറിച്ച് അവർ മശിഹയെ വിശ്വസിച്ചോ?
Do they believe in the Messiah, the Bible states? Do they believe in the Messiah which Bible states?
ബൈബിൾ പറയുന്നത് പോലെ അവർ മശിഹയെ വിശ്വസിച്ചോ?
Yes. They had no issue with the Messiah.
അവർക്ക് മശിഹയെ കുറിച്ച് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു.
The issue was whether Jesus Christ is the Messiah.
അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണോ മശിഹ എന്നുള്ളതാണ്.
I want to show you one verse.
ഒരു വാക്യം ഞാൻ കാണിക്കാം.
Acts chapter 2 verse 36.
അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം അതിന്റെ 36 വാക്യം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ.
What does the word says? The word says that the one whom you have crucified, that God has made this Jesus. Look at this. This Jesus whom you crucified both as Lord and Christ.
നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു.
Lord and Christ, no problem. This Jesus, big problem.
കർത്താവും ക്രിസ്തുവും അതൊരു പ്രശ്നവുമില്ല, എന്നാൽ യേശു അതാണ് പ്രശ്നം.
Are you getting the point?
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
Jesus is the issue.
യേശു ആണ് യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം.
So when we give gospel, actually heaven or eternal life or righteousness or escaping from hell, this is not the real offer of the gospel.
നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ സ്വർഗ്ഗമോ നിത്യജീവനോ അതൊന്നുമല്ല നമുക്ക് വാഗ്ദാനം ചെയ്യുവാനായിട്ടുള്ളത്.
The true offer of the gospel is God himself, Jesus Christ.
സുവിശേഷം വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തെ തന്നെയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്.
For example,
ഉദാഹരണത്തിന്
look at again once more the marriage proposal.
നമുക്ക് വിവാഹ നിശ്ചയത്തെ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം.
I am going with a proposal.
ഞാൻ ഒരു ആലോചനയുമായി പോവുകയാണ്.
And I am saying to the boy's family.
ഞാൻ ബോയുടെ ആൺകുട്ടിയുടെ കുടുംബത്തോട് പറയുകയാണ്.
The girl is in America. If you will marry, you will also get a green card. Do you want to consider this proposal?
പെൺകുട്ടി അമേരിക്കയിലാണ്, വിവാഹം കഴിച്ചാൽ ഒരു ഗ്രീൻ കാർഡ് ലഭിക്കും, അതുകൊണ്ട് ഇത് ആലോചിക്കട്ടെ.
And if the boy says yes,
ആൺകുട്ടി പറയുകയാണ് കുഴപ്പമില്ല ആലോചിച്ചു എന്ന് പറയുകയാണെങ്കിൽ,
he is marrying the girl or the green card.
താൻ ആ പെൺകുട്ടിയാണോ അതോ ഗ്രീൻ കാർഡിനെയാണോ വിവാഹം ചെയ്യുന്നത്?
Or if I will say the boy has 10 acre of rubber, even if he is not that very good believer, you will get lot of rubber. Go and enjoy your life. If I say, is that proposal a right way of proposing?
ആൺകുട്ടിക്ക് ഒരു 10 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, അല്ല ഒരു ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസിയല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ, അതിനെ ഫോളോ ചെയ്യാൻ സാധ്യമാകുമോ?
See, that proposal itself is a wrong way of proposing.
ആലോചന തന്നെ യഥാർത്ഥമായിട്ട് തെറ്റായിട്ടുള്ള ഒരു ആലോചനയാണ്.
If we go to unbelievers and say, if you want heaven, that is rubber, or America, you have to marry Christ, is that a proper way of proposing?
നാം സുവിശേഷം പറയുമ്പോൾ ജാതികളോട് പറയുകയാണ് നിങ്ങൾ സ്വർഗം ലഭിക്കും അല്ലെങ്കിൽ അതിന് യഥാർത്ഥമായിട്ട് റബ്ബർ ലഭിക്കും എന്ന് പറയുമ്പോൾ, അങ്ങനെയാണോ നാം യഥാർത്ഥമായിട്ട് സുവിശേഷം പറയേണ്ടത്?
So that is why they said, can we get heaven without Christ?
അങ്ങനെയാണ് അവരും ചോദിക്കുന്നത്, ക്രിസ്തുവിനെ കൂടാതെ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമോ?
So should we propose or should we offer heaven or should we say who Christ is?
നാം സ്വർഗമാണോ വാഗ്ദാനം ചെയ്യേണ്ടത് അതോ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണോ?
And then we see these couple, they get married and they all they want is some riches or some green card and they are not interested in each other.
ദമ്പതികൾ അവരങ്ങനെ വിവാഹം ചെയ്യുന്നു, അതിനുശേഷം അവർ അവർ തമ്മിൽ അവർ യാതൊരു ബന്ധവുമില്ലാത്തവരായി തീരുകയാണ്.
You know, when we come to the assembly,
നാം സഭയിലേക്ക് കടന്നു വരുമ്പോൾ,
if we are interested only in heaven,
നാം സ്വർഗത്തിൽ മാത്രം നാം ആഗ്രഹമുള്ളവരാണ് എങ്കിൽ,
and for that we have used Christ,
നാം അതിനുവേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിച്ചവരാണെങ്കിൽ,
we will be even more interested to know whether I can secure heaven or not.
നാം സ്വർഗത്തിൽ യഥാർത്ഥമായിട്ട് പോകുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാനായിരിക്കും നാം താല്പര്യമുള്ളവരായിത്തീരുക.
And when we preach, salvation cannot be lost.
നാം രക്ഷ നഷ്ടമാകില്ല എന്ന് നാം പ്രസംഗിക്കുമ്പോൾ,
oh, every believer become relaxed.
നാം എല്ലാവരും വളരെ ശാന്തരാകുകയാണ്.
Anyway, salvation will not be lost.
എങ്ങനെയായാലും രക്ഷ നഷ്ടപ്പെടുകയില്ലല്ലോ.
It is my green card and my 10 acre is mine.
അതുകൊണ്ട് 10 ഏക്കറും ഗ്രീൻ കാർഡും ഒക്കെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു.
Why should I love my husband? Why should I obey my husband?
എന്റെ ഭർത്താവിനെ എന്തുകൊണ്ടാണ് ഞാൻ അനുസരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ടത്?
But in the other way round, if this girl was attracted to the boy, she only gets the boy as her husband, she again works hard to earn his love and to approach him or get more and more access into his heart.
എന്നാൽ ആ പെൺകുട്ടി യഥാർത്ഥമായിട്ട് ആ ആൺകുട്ടിയെ തന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, വിവാഹത്തിന് ശേഷവും കൂടുതലായിട്ട് തന്നെ സ്നേഹിക്കുവാനായിട്ട് അവൾ താല്പര്യമെടുക്കുന്നത് കാണാൻ സാധിക്കും.
An unbeliever should receive Christ and come to the assembly to know about him even more out of his love.
അവിശ്വാസി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് യഥാർത്ഥമായിട്ട് സഭയിലേക്ക് കടന്നു വരുമ്പോൾ താൻ പിന്നെയും കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ട് ശ്രമിക്കുകയാണ്.
If that should happen, we should not offer other things. Of course, those things are there. But more than that, we should say how perfect this boy Jesus Christ or the Savior Jesus Christ is.
അത് സാധ്യമാകണമെങ്കിൽ നാം സുവിശേഷം പങ്കുവെക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെയല്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ വരച്ച് കാണിക്കുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതാണ്.
Let me ask you one thing.
ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ.
How many of you have complained that Christ, I am not getting Christ from the assembly?
നിങ്ങളിൽ എത്ര പേർ എനിക്ക് യഥാർത്ഥമായിട്ട് സഭയിൽ നിന്നും ക്രിസ്തുവിനെ ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട്?
How many of we are fully satisfied by listening to good messages only?
നല്ല പ്രസംഗം കേട്ട് നാം വളരെ സംതൃപ്തരായിത്തീരുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ?
Do we ever say that was a good message, yet my savior, my lover, my husband was not present in that message?
Nam parayarundo adu nalla message ayirunnu engilum ende bharthavaya karthavaya yesu christane kurichu adil illayirunnu enna parayarundo?
You know why?
Endundanu ariyamo?
How many of you have gone, or how many preachers have come over here to concentrate on the person of Christ?
കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കേന്ദ്രീകരിക്കുന്ന പ്രസംഗവുമായിട്ട് എത്ര എത്ര പ്രാസംഗികർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്?
ഹൗ മച്ച് വി ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ നാം എത്രമാത്രം സമ്പന്നരാണ്?
ആർ യു ഗെറ്റിംഗ് മൈ ക്വസ്റ്റ്യൻ?
എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ?
You know, about the Laodicean church, Revelation very clearly says that you are poor, wretched, naked and blind.
ആ ലവോദിക സഭയെ കുറിച്ച് വെളിപ്പാടിൽ നാം കാണുന്നത് നീ നഗ്നനും അന്ധനുമായിട്ടുള്ള ഒരു സഭയാണെന്ന് പറയുകയാണ്.
You are poor.
നിങ്ങൾ നീ ദരിദ്രനാണ്.
Let me ask you one question.
ഒരു ചോദ്യം ചോദിക്കട്ടെ.
We brethren people, we are poor in what?
നാം ബ്രദറൻകാർ നാം എന്തിനാണ് നാം പാവപ്പെട്ടവർ?
If you really want to locate, I want to give you time, you will find nothing else other than in the person of our husband and savior Jesus Christ. We are rich in everything else.
Kartava Yesu Christunde aa vyaktithil mathramallade mattoru kaaryathil naam paavappettavaralla.
And there we don't have eyesight, we have no beauty in him the way we should know about him.
Naam yatharthamaayittu kartavane ariyendathu pole naam ariyunnilla avante mahathu naam adu aasvadikkunnilla.
Now here in this marriage proposal, if this person comes correctly, if we give gospel correctly, that person will continue to ask for his savior.
നാമി വിവാഹ നിശ്ചയത്തിൽ അല്ലെങ്കിൽ വിവാഹ ആലോചനയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് നാം ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ സഹോദരൻ പിന്നെയും കർത്താവിനെ കൂടുതലായിട്ട് അറിയാനായി സാധിക്കും.
Having said this much,
ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്
I think we need to have an example from the Bible of a proposal.
ആ ഒരു വിവാഹാലോചനയെ കുറിച്ച് വിവാഹാലോചനയുടെ ഉദാഹരണം നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം.
Which marriage proposal would be ideal for that?
അതിന് ഏതായിരിക്കും ഏറ്റവും ഉത്തമമായ ഉദാഹരണം?
Norway get same Isaac and what to say Rebecca.
ഇസാക്കും റിബേക്കയും തമ്മിലുള്ളതാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത്.
And I too join with you.
ഞാനും നിങ്ങളോട് യോജിക്കുകയാണ്.
So Abraham called his servant.
അബ്രഹാം തന്റെ ദാസനെ വിളിക്കുകയാണ്.
We normally say it is who?
നാം
എലിയാസ്.
സാധാരണയായിട്ട് എലിയാസറാണ് എന്ന് നാം പറയാറുണ്ട്.
But I want you to go back home and find once at least where it is stated that it was Eliezer.
എലിയാസർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമെങ്കിലും കണ്ടുപിടിക്കുവാനായി ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്.
You will not find it one.
അത് ഒരു പ്രാവശ്യം പോലും കാണാൻ സാധിക്കില്ല.
But I don't want to argue with you. It can be Elias, it can be somebody else.
നിങ്ങളോട് വാദിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഒരുപക്ഷെ എലിയാസർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും.
That's not the issue now.
അത് അല്ല യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം.
The issue is that Abraham called his servant.
പ്രശ്നം എന്ന് പറയുന്നത് അബ്രഹാം തന്റെ ദാസനെ വിളിച്ചു.
And he said, my son Isaac need a girl, a woman.
താൻ പറയുകയാണ് എന്റെ മകനായ ഇസഹാക്കിന് ഒരു ഒരു സ്ത്രീയെ പെൺകുട്ടിയെ ആവശ്യമാണ്.
So I have certain conditions.
എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്.
And Abraham started giving his conditions.
അബ്രഹാം തന്റെ വ്യവസ്ഥകളൊക്കെ താൻ പറയുകയാണ്.
For all the conditions the servant said yes sir and yes sir.
എല്ലാ വ്യവസ്ഥകൾക്കും ദാസൻ പറഞ്ഞു ഓക്കേ എല്ലാം ശരിയാണ് എന്ന് സമ്മതിച്ചു.
But for one condition servant had a doubt. Whether he will be able to do it.
എന്നാൽ ഒരു വ്യവസ്ഥയ്ക്ക് മാത്രം ആ ദാസന് ചെറിയ ഒരു ഒരു സംശയം വന്നു അത് തനിക്ക് ചെയ്യുവാനേ സാധിക്കുമോ എന്ന്.
What was that condition?
എന്തായിരുന്നു ആ വ്യവസ്ഥ?
Yeah, whether the girl will leave her home and come.
ആ പെൺകുട്ടി തന്റെ ഭവനം വിട്ട് എന്റെ കൂടെ വരുമോ എന്നുള്ളതാണ് തന്റെ പ്രശ്നം.
Abraham said God will help you, but let anything happen, my boy should not go that side.
അബ്രഹാം പറഞ്ഞു ദൈവം നിന്നെ സഹായിക്കും എന്ത് സംഭവിച്ചാലും എന്റെ കുട്ടി അവൻ അങ്ങോട്ട് പോകില്ല.
Okay, so now this servant is going to find a girl in this place called where Abraham was staying before.
അബ്രഹാം മുൻപേ താമസിച്ച ആ സ്ഥലത്തേക്ക് ഈ ദാസൻ കടന്നു പോവുകയാണ്.
What and how would the servant prepare himself?
എങ്ങനെ ആയിരിക്കാം ആ ദാസൻ തന്നെ തന്നെ ക്രമീകരിച്ചത്?
The servant is going for a proposal.
ആ ദാസൻ ഒരു വിവാഹാലോചനയുമായിട്ടാണ് പോകുന്നത്.
You know, these days we would have given our biodata.
ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ബയോഡേറ്റ ഒക്കെ നമുക്ക് കൊടുക്കും.
We would have given his, you know, what all Isaac has learned, his certificate and education and all.
ഇസാക്ക് പഠിച്ച സർട്ടിഫിക്കറ്റും തന്റെ എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് കൊടുക്കും.
But in Isaac's case there was no such things.
എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസാക്കിന്റെ കാര്യത്തിൽ നാം കാണുന്നില്ല.
You know, all these things servant has to explain so that family may know about Isaac.
ആ തനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഈ ഇസാക്ക് ഇസാക്കിനെ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ താൻ പറയുന്നുള്ളൂ.
You know, this servant has to explain about Isaac.
ആ ഇസാക്കിനെ കുറിച്ച് മാത്രമാണ് താൻ വിശദീകരിക്കുന്നത്.
There is no certificate or degree by which he can prove that who Isaac is.
ആ ഇസാക്ക് ആരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോ അതൊന്നും തന്റെ കയ്യിലില്ല.
Besides that, on those days there is no Kodak, Kodak and all to show a photo.
ആ ഒരു ഫോട്ടോ കാണിക്കാൻ ഒരു ക്യാമറ പോലും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
So through the words of this servant, the beauty of Isaac should also reflect.
ഈ ദാസന്റെ വാക്കുകളിൽ കൂടി ഇസാക്കിന്റെ മനോഹരത്വം അവിടെ പ്രദർശിപ്പിക്കുകയാണ്.
And Isaac is going. Sorry, this servant is going.
ഈ ദാസൻ അങ്ങനെ കടന്നു പോവുകയാണ്.
Don't you think this is the same condition in which we are today when we give gospel?
Nam suvisheshavumayi pogumbol adhe sahayathil thanneyanu ennu ningal chindikkunnundo?
Do you have any degree of our Lord Jesus Christ?
Kathava Yesu Christinte edengilum degree certificate ningal kayil undo?
Do you have his photo?
Thante photo undo?
By the way, I want to ask you one question.
Orike njan oru chodyam choikkanayi thalpariyappidukayanu.
Is there any bodily description of our Lord in the Gospels?
Prathava Yesu Christunde sharirikamayittulla endengilum visadhikaranam suvisheshathil namukku kaanan sadhikkumo?
Was he tall, was he medium or was he short?
Than pokkam koodiyavanano adho saada medium aayirunno adho koranjavanayirunno?
Was he fair or was he medium or was he dark?
Than valare sundaranayirunno adho than veluthavanayirunno adho karathulla aalayirunno?
Was his hair curly or thorns?
Tande mudiye kurichu endengilum paranjittundo?
The gospel or the Holy Spirit have been very very cautious and careful not to give you even a single description how he is.
കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു എന്നുള്ള തന്റെ ശരീരത്തെ കുറിച്ച് ഒരു വാക്ക് പോലും സുവിശേഷങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ല.
We know that he has beard that also not from the New Testament but from the Old Testament.
തനിക്ക് താടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
But not from the New Testament.
അത് പുതിയ നിയമത്തിൽ നിന്നല്ല.
All we know is that there was no beauty in him that I may desire him.
തന്നെ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യം തനിക്കില്ലായിരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
ബിക്കോസ് ദ ട്രൂ ബ്യൂട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ് കാനോട്ട് ബി റിഫ്ലക്റ്റഡ് ബൈ എ പെർഫെക്റ്റ് നോസ് ആൻഡ് ലിപ് ആൻഡ് കളർ ഓഫ് ദ സ്കിൻ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായിട്ടുള്ള സൗന്ദര്യം തന്റെ മൂക്കിൽ കൂടിയോ അല്ലെങ്കിൽ തന്റെ ചെവിയിലോ തന്റെ മുഖത്തുകൂടിയോ അത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല.
ലെറ്റ് മീ സേ വൺ തിങ് വെൻ വി ഗെറ്റ് മാരീഡ് വി മേ ലുക്ക് അറ്റ് ഫേസസ് but all those beautiful faces become very ugly when we already get after marriage because we find the true beauty is not in the skin or on the face.
നാം വിവാഹം കഴിക്കുമ്പോൾ ഒരുപക്ഷേ മുഖം നോക്കിയായിരിക്കും വിവാഹം കഴിക്കുന്നത് എന്നാൽ അതിനു ശേഷം അതൊക്കെ മാറിപ്പോയിട്ട് യഥാർത്ഥമായിട്ടുള്ള ആ അകത്തെ സൗന്ദര്യമാണ് നാം ആസ്വദിക്കുന്നത്.
Am I right?
ശരിയാണോ?
And there was perfect silence. My husband was handsome but all the time his hands is now falling on my thumb.
ende bhartha valare sundaranayirunnu engilum ippol tande kai eppozhum ende mugathu veedarundu.
What I mean to say is that the true beauty of a person is not at all on his physical appearance and how much more it is true in the case of our Lord.
Aa yatharthamayulla saundaryam ennu parayunnu thande oru vyaktiyude purame kaanunnathilla ennal angane engil kathavaya yesu christine kaalathil etra mathram aayirikkum.
So this servant is now preparing himself to describe Isaac to Rebecca.
Ee daasan thanne kramigirichu ee Isaakine Rebecca ku parichayapetti kodukkukayanu.
And he reached there. Now if you would have been in the shoes of this servant, what would you project the most to show the best quality of Isaac?
ഈ ഇസാക്കിന്റെ ശരിയായിട്ടുള്ള നല്ല ഗുണം വെളിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളായിരുന്നു ആ ദാസന്റെ സ്ഥാനത്ത് എങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു?
Which would be the best which would reflect the person of Isaac?
Isaakinte aa vyaktithate vyaktamayittu velippeduthuna endu gunamayirunnu ningal velippeduthuka?
Or what all you would say for that?
Ningal endokke adinu vendi parayum?
Yeah. Yes. Yeah. Man of peace.
Samadhanathinte manushyan.
That's all. If you go for a proposal like this, he's a man of peace. He will say, let him have peace there. You know, let him peacefully be there. I am not coming. Yeah. Obedient. Yeah. Rich. America. Yeah. See, all people are saying their testimony also. Just joking. Sam and myself, we studied together, so I can joke with him. Okay. If I want to take example of anybody, I will be choosing his name because he is not dangerous to me.
Okay, then. Holy. Father's
name is Abraham. Pardon? Hi, your name is also Abraham. Yes, brother. Okay. Father, yeah, father is a man who is called by God.
Then.
Have we reached the best of Isaac?
Only his son? Only son?
Yeah? Prayers, praying man? Pardon? Walked us on the promised seed? Then? Good. But the best? What is the best? Pardon? Was it so best? Yeah. Pardon? He gave himself in the hands of his father that he was ready to die for a sacrifice. Now, who is listening to all these things? You know that Bethuel and Laban and Rebecca and all those people in the family, they are listening to it. But just look at Rebecca, the way she is listening to it. You know, Rebecca would listen to this story in a very different way because she is listening about her fiancé or would be.
Rebecca, ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു വീക്ഷണകോണിൽ നിന്നാണ് കാണുന്നത്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ വ്യക്തിയെ വിവാഹം കഴിക്കാനേ പോവുകയാണ്.
So Laban and Bethuel all will be very casual listening to the beauty of Isaac, but that would not be the case of Rebecca.
Labanum Bethuelum okke aa vyakti Isaacinte saundhyathilana oru pakshe nokkunnengilum Rebecca anganeyalla cheyyunnathu.
Now when Rebecca listens to this, I believe Rebecca would understand things in a different manner.
Aa njan chindikkiyana Rebecca ee karyangal shraddhikkumbol than vera oru konil ninnana ee karyangalokke shraddhikkunnathu.
Rebecca would say, my husband or would be Isaac, this is so good that God is asking Abraham, give me your son Isaac to me.
എന്റെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ വ്യക്തി ഐസക്ക് എത്രമാത്രം നല്ല വ്യക്തിയാണോ ദൈവം ചോദിച്ചപ്പോൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണോ.
God asked Abraham, give me your son Isaac. ദൈവം അബ്രഹാമിനോട് നിന്റെ മകനായ നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് തരിക എന്ന് പറയത്തക്കവണ്ണം ദൈവവും ഇസഹാക്കിനെ ആഗ്രഹിച്ചുവോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. Then in the same manner we see that this Isaac, as he was coming to the sacrificial point,
ide kaaryam namu kaanunnundu Isaac ee yagapeedathilekku kadannu varumbol,
did he had any clue that he was going to be sacrificed?
Thanaana yagam arpikkapiduvanai poguna vyakti ennu thanikku endengilum clue undayirunno?
How many of you want to say yes?
Ningal ethra per yes ennu parayunnundu?
I think 99% will say no. Is there any yes? Is there any reason for it or just I am saying yes?
Endengilum kaaranam undo adine?
Okay, so there is no sacrificial lamb, so Isaac had some clue that he was going to be sacrificed. That's what brother is saying.
യാഗപീഠത്തിനുള്ള വസ്തു ഇല്ല ആടില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ യാഗം അർപ്പിക്കാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ ഇസാക്ക് ചിന്തിച്ചിരിക്കാം.
That's an assumption. We can assume like that.
അങ്ങനെ നമുക്ക് ചിന്തിക്കുവാനേ സാധിക്കും.
But I want to show you certain verses where we can affirm it.
അതിനെ ഉറപ്പിക്കുവാൻ കഴിയുന്ന ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
Genesis 22.
ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം.
We'll read verse 8 first.
എട്ടാം വാക്യം വായിക്കാം.
What are we going to see?
നാം എന്താണ് കാണാനേ പോകുന്നത്?
Whether Isaac knew that he is going to be sacrificed.
താനാണ് യാഗമർപ്പിക്കാൻ പോകുന്ന വസ്തു എന്ന് ഇസാക്ക് അറിഞ്ഞിരുന്നോ?
Yeah, verse 8.
എട്ടാം വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന
Abraham says to Isaac, God will provide.
അബ്രഹാം ഇസാക്കിനോട് പറയുകയാണ്, ദൈവം കരുതിക്കൊള്ളും.
Who told to whom?
ആരോട് പറഞ്ഞു?
അബ്രഹാം told to Isaac.
അബ്രഹാം ഇസാക്കിനോട്.
Then there is a statement which none of them told.
അവർ രണ്ടുപേരും പറയാത്ത ഒരു 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 വാചകം നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
What is that?
എന്താണത്?
In verse 8.
എട്ടാം വാക്യത്തിൽ.
Yeah.
അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചാണ്.
Who told that?
അത് ആരാണ് പറഞ്ഞത്?
So two of them went together. Who told that?
രണ്ടുപേരും ഒരുമിച്ച് നടക്കുകയാണ് എങ്കിലും ആരാണ് അത് പറഞ്ഞത്?
Yeah, the Holy Spirit gave a command on that event saying so that they both went together.
Ah, devathinte aathmaavu parayugiyana avar adigonde avar iruvarum onnichu nadannu.
If Holy Spirit would not write that, would we think they got separated?
Ah, aathmaavu adirekapettillayirunnengil nam chindikkumayirunno avar rendu perum randayittu poi ennu.
Would we think like that?
Nam angane chindikkumayirunno.
No, we won't think like that.
നാം അങ്ങനെ ചിന്തിക്കില്ല.
Then why Holy Spirit is writing that?
എന്നാൽ എന്തുകൊണ്ടാണ് ആത്മാവ് അങ്ങനെ രേഖപ്പെടുത്തുന്നത്?
Holy Spirit is trying to say this was the point they should have got separated because Isaac by this time have already got the clue that it is him who is going to be sacrificed.
ആത്മാവ് രേഖപ്പെടുത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വെച്ച് അവിടെ വെച്ച് രണ്ടുപേരും വേർപെടേണ്ടതായിരുന്നു എങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോവുകയാണ്.
See, after Abraham said God will provide, still they went together.
Abraham,
Holy Spirit is saying that.
ആത്മാവ് പറയുകയാണ് അബ്രഹാം ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞതിന് ശേഷവും ഇവർ ഇരുവരും ഒന്നിച്ചു പോവുകയാണ്.
You know, by this time, 3 days are over.
ഈ സമയത്തിനുള്ളിൽ 3 ദിവസങ്ങൾ കഴിഞ്ഞു.
3 days they are traveling.
3 ദിവസത്തെ യാത്ര അവർ ചെയ്തു കഴിഞ്ഞു.
Now any man with common sense will naturally understand, no, from this place from where I will get a lamb. I cannot buy a lamb, I cannot manage a lamb without any miracle.
സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാകും ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എവിടുന്നാണ് ഒരു ആട്ടിൻകുട്ടിയെ ലഭിക്കുക?
Is it not clear? So Isaac really understood that there are chances that I am the sacrificial lamb.
Isaacine manasilakkanthu konna mudiyathirunnu avade oru sadhyathayundu oru pakshe njan thanne aayirikkam aa yagam arpikkan povunna aattinkutti.
And there is no doubt that he knew there is a lamb required because he has seen many sacrifices before. That's why he is saying there is wood, there is fire, there is knife, and where is the lamb?
Abraham Isaac adundana parayunnu Isaacine nerthu thanne ariyamayirunnu yagam arpikkanam padanamengil oru aattinkutti aavashyamaana viragum thiyum ellam undu engilum aattinkutti evide.
What is your opinion? What would be the age of Isaac this time?
Ee samayathu Isaacinte prayam endayirikkum endanu ningal abhiprayam?
People are looking in the Bible, it's not there, brothers.
Bible illa, ningal Bible nokkittu kaaryamilla.
What would be?
Endayirikkum?
At least 18, 19, 20 years.
18, 19, 20 years.
Pardon? 22 around. Very good, brother. Okay,
22.
How can we say that?
എങ്ങനെയാണ് നമുക്ക് അത് പറയാൻ സാധിക്കുന്നത്?
See, the whole wood was on top of whose head? On Isaac's head.
ആ വിറക് മുഴുവൻ ഇസാക്കിന്റെ ചുമലിലായിരുന്നു ഉണ്ടായിരുന്നത്.
How much wood is required to burn a whole lamb?
ഒരു ഒരു ആട്ടിൻകുട്ടിയെ കത്തിക്കണമെങ്കിൽ യാഗമർപ്പിക്കണമെങ്കിൽ എന്തുമാത്രം വിറക് ആവശ്യമാണ്?
How many of you have carried wood or heavy things on your head?
നിങ്ങൾ എത്ര പേർ മരമോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കളോ നിങ്ങളുടെ തലയിൽ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്?
I have did it several times and I know how horrible it is.
ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം കഠിനമാണെന്ന് എനിക്കറിയാം.
Is there anybody?
വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ?
Old people at least.
പ്രായമുള്ള ആൾക്കാരെങ്കിലും?
Praise the Lord, brother. What I mean to say is that did Abraham take only that much wood to burn a lamb or did he take that much wood which would burn a man?
അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയെ കത്തിക്കുവാൻ വേണ്ടിയുള്ള വിറക് മാത്രമേ എടുത്തുള്ളോ അതോ നേരെ മറിച്ച് ഒരു മനുഷ്യനെ കത്തിക്കുവാൻ വേണ്ടിയുള്ള വിറക് എടുത്തോ?
Because Abraham was coming to burn whom? His son Isaac.
കാരണം അബ്രഹാം തന്റെ മകനെ യാഗമർപ്പിക്കാനാണ് കടന്നു വരുന്നത്.
Now what I mean to say is that if Isaac should carry that much wood, he is supposed to be very strong and well grown a man.
അബ്രഹാം ഇസാക്ക് അത്രമാത്രം വിറക് ചുമന്നുകൊണ്ട് പോകണമെങ്കിൽ താൻ ഒരു മുതിർന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
And now he is not climbing a easy play or there is no elevator. They were climbing a സ്റ്റീപ് എമൗണ്ട്.
അവരൊരു മലയാണ്, മല കയറിയാണ് പോകുന്നത്. അവർ ലിഫ്റ്റിലൊന്നുമല്ല പോകാതെ.
സോ ഐ ബിലീവ് ദാറ്റ് വേ ഓൾസോ ഐസക് വാസ് വെരി സ്ട്രോങ് ആൻഡ് ഹി ന്യൂ വാട്ട് ഈസ് ഗോയിങ് ഓൺ.
ആ താൻ വളരെ ശക്തനായിരുന്നു, മാത്രമല്ല താൻ യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
നൗ ദി അൾട്ടിമേറ്റ് പ്രൂഫ് ദാറ്റ് ഐസക് ന്യൂ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി സാക്രിഫൈസ്.
ആ ഇസാക്കിനെ തന്നെയാണ് യാഗമർപ്പിക്കാനായി പോകുന്നത് എന്നുള്ളതിന് ഏറ്റവും ഉന്നതമായിട്ടുള്ള വേറൊരു കാരണം,
വൺസ് എബ്രഹാം ലെയ്ഡ് ഓൾ ദി വുഡ്സ്,
അബ്രഹാം ആ വിറകെല്ലാം അടുക്കി കഴിഞ്ഞതിന് ശേഷം
വാട്ട് ഡിഡ് ഹി ഡു?
താൻ എന്താണ് ചെയ്തത്?
യാ, praise Lord. Normally people don't say that, but here we have some scholars who have noticed all the words. So you know, before he laid Isaac, what did he do? He is it written there? Yeah, it is written there. See, in verse 9 it is written, and he bound Isaac his son and laid him on the altar.
ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, തന്റെ മകൻ ഇസാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന് മീതെ കിടത്തി.
Now my question is this, if Isaac would not give his hand voluntarily, would this old man Isaac, sorry, Abraham, by now at least 120 plus, can really catch this man who is so strong to carry the whole wood on a big mount?
ആ ഇസാക്കിനെ ഇസാക്ക് തന്നെ തന്നെ തന്റെ കൈകളെ ബന്ധിക്കുവാനായി കൊടുത്തിരുന്നില്ല എങ്കിൽ ഏകദേശം 120 വയസ്സിന് മുകളിലുള്ള ഈ അബ്രഹാമിന് തന്നെ യാഗമർപ്പിക്കുവാനായി സാധിക്കില്ലായിരുന്നു.
He was so strong to carry the whole wood on a big mount.
ആ താൻ മലമുകളിലേക്ക് ആ വിറകും ചുമന്ന് കൊണ്ടുപോകാൻ തക്കണം ശക്തനായിട്ടുള്ള വ്യക്തിയാണ്.
Having being so strong, surely Isaac voluntarily should give that hand, otherwise he can very well push this old man and escape.
അത്ര മാത്രം ശക്തനായിട്ടുള്ള ആ വ്യക്തി ഇസാക്ക് തന്റെ കൈകളെ താൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് കെട്ടുവാൻ വേണ്ടിയിട്ട്.
Am I right?
ശരിയാണോ?
And in Galatians it is very clearly written that God Jesus Christ, he gave himself.
ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കണം ഇവിടെ ആയിത്തീർ.
Now who were listening all these things?
ആരൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത്?
Rebecca is listening.
റിബേക്കയാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്.
What would she understand?
തനിക്ക് എന്താണ് മനസ്സിലായത്?
You know what would she understand?
എന്താണ് തനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് അറിയാമോ?
A young man, if he becomes ready to die for a old man above 120 who is going to die very fast, how much more he will give himself for me.
ഒരു യുവാവ് 120 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണ് എങ്കിൽ താൻ എനിക്ക് വേണ്ടി എത്രമാത്രം മരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജീവനെ തരുവാനായിട്ട് തനിക്ക് താൻ കഴിവുള്ളവനായിരിക്കും എന്ന് റിബേക്ക ചിന്തിക്കുകയാണ്.
You know, do we have such youngsters who has such honor for their parents over here in this generation?
ഈ തലമുറയിൽ അങ്ങനെയുള്ള യുവാക്കളെ, ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കുമോ?
How many youngsters are there who helps their mother in their kitchen today?
മാതാവിനെ അടുക്കളയിൽ സഹായിക്കുന്ന എത്ര യുവാക്കളുണ്ട്?
I think if we will come to know about a boy who would help his mother in the kitchen every day, you know, we all would desire to make a proposal with him.
അങ്ങനെ ഒരു വ്യക്തി തന്റെ മാതാവിനെ സഹായിക്കുന്ന, അടുക്കളെ സഹായിക്കുന്ന ഒരു വ്യക്തി കുറിച്ച് നാം അറിയുകയാണെങ്കിൽ നാം അവന് വേണ്ടി വിവാഹ ആലോചനയ്ക്ക് നാം എല്ലാവരും തയ്യാറാകും.
Educated, handsome, having a good job, but helping mother every day means we all want to have a relation with her.
വിദ്യാഭ്യാസവും ജോലിയും നല്ല ജോലിയുമുള്ള ഒരു വ്യക്തി മാതാവിനെ താൻ അടുക്കളയിൽ സഹായിക്കുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ മനുഷ്യന് ആ വ്യക്തിക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിക്കാൻ തക്കണം തയ്യാറായിരിക്കും.
And these days brothers and sisters, many are looking around to find the suitable one.
ഈ കാലഘട്ടത്തിൽ സഹോദര സഹോദരന്മാർ എല്ലാവരും ഒരു ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുവാനായിട്ട് തപ്പുകയാണ്.
So Rebecca truly found the beauty, the inner beauty of the person of Isaac by seeing that how he gave himself to be sacrificed for his father.
Rebecca yadarthamayittu Isaakinte aa agamayulla saundiryathe allengil Abraham etra mathram than thanne thanne elpichu koduthu ennulla aa saundiryam aaswadikkukayanu.
By the way, Jesus Christ claimed that he will be the most attractive in a particular point. Which is that point?
കഥാവായ യേശുക്രിസ്തു താൻ അവകാശപ്പെടുകയുണ്ടായി താൻ ഏറ്റവും
കൂടുതൽ
സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി താനാണ് എന്ന് താൻ അവകാശപ്പെടുകയുണ്ടായി.
When and which point the Lord said I will be the most attractive in this particular point?
ഒരു സമയത്ത്
ഒരു പ്രത്യേക സ്ഥാനത്ത് ഞാൻ ഏറ്റവും സുന്ദരനായിരിക്കും എന്ന് താൻ അവകാശപ്പെട്ട ആ സ്ഥാനം ഏതാണ്? ഓക്കെ, which is that point?
ആ സ്ഥാനം ഏതാണ്?
You know, when were you the most beautiful?
നാം ഏറ്റവും സൗന്ദര്യമുള്ളവരായിരുന്ന സമയം ഏതാണ്?
at particular point.
ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനം.
Yeah, sister is saying on the day of my marriage I was like an angel.
എന്റെ വിവാഹ സമയത്ത് ഞാൻ ഒരു ഒരു ദൂതനെ പോലെ ആയിരുന്നു.
ദൂതിയെ പോലെ. Okay, so you know we are in our best when on the marriage day.
ആ വിവാഹത്തിന്റെ ദിവസമാണ് നാം എല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ദിവസം.
So we claim that is the day I am most attractive.
ആ നാം അവകാശപ്പെടുന്ന ആ ദിവസമാണ് നാം എല്ലാവരും ഏറ്റവും സൗന്ദര്യമുള്ളവരായിട്ടിരുന്നു.
Jesus has claimed on a particular day I am the most attractive.
കർത്താവായ യേശുക്രിസ്തു അവകാശപ്പെട്ടു ഒരു ഒരു പ്രത്യേക ദിവസം ഞാനായിരിക്കും ഞാനാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി എന്ന്.
Which is that point? ഉയർത്തപ്പെട്ടാൽ if I will be lifted up.
ഞാൻ ഉയർത്തപ്പെട്ടാൽ എന്നാണ് താൻ പറഞ്ഞത്.
We'll read that verse, John chapter 12.
ആ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം
verse 32.
32 വാക്യം.
If I will be lifted up, ellavarin, everybody, guaranteedly, I will attract everybody unto me.
ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും.
But what is the meaning over there by the word lifted up?
ഉയർത്തപ്പെട്ടാൽ എന്നുള്ള വാക്കിന്റെ എന്താണ് യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത്?
Yeah? Pardon? Cross? Is it cross? Crucified? Is it crucifixion? Do you have any other opinion? Yeah? Resurrection? Any other opinion? Resurrection, we already got it. Exalting him. Now we'll read that verse to find out what is that. Verse 33.
33-ാം വാക്യം വായിക്കാം. ഇത് താൻ മരിപ്പാനുള്ള വിധം മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത്രേ.
So what is that?
എന്താണത്?
It's crucifixion.
അത് ആ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നത്.
See here, this he said signifying by what death he would die.
താൻ എങ്ങനെയുള്ള ഒരു മരണം മരിക്കും എന്ന് താൻ സൂചിപ്പിക്കുകയാണ്.
That means the Lord is saying I am most attractive when I am on the cross.
ഞാൻ ക്രൂശിന്മേൽ ആയിരിക്കുന്ന ആ ദിവസം ഞാൻ എല്ലാവരെയും ആകർഷിക്കുന്ന ദിവസമാണ്.
Are you getting that point?
ആ പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചോ?
Jesus Christ says when you see I giving my life for you, that's the point I become the most attractive.
ഞാൻ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ആ ദിവസം ആ സ്ഥാനമാണ് ഞാൻ ഏറ്റവും ആകർഷിക്കുന്നതായിട്ടുള്ള ആ ദിവസം.
That is why we say when we give gospel, cross is the most important point which we should mention.
അതുകൊണ്ടാണ് നാം പറയുന്നത് സാധാരണയായി സുവിശേഷം പറയുമ്പോൾ ആ ക്രൂശിനെ കുറിച്ചാണ് നാം ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത്.
But you know about the cross, when do we say?
നാം ക്രൂശിനെ കുറിച്ച് എപ്പോഴാണ് പറയുന്നത് അറിയാമോ?
Having said all story, in the last moment we say about the cross and wind up the gospel.
ബാക്കി എല്ലാ കഥകളും പറഞ്ഞതിനു ശേഷം ഏറ്റവും അവസാനമായിട്ട് ക്രൂശിനെ കുറിച്ച് പറഞ്ഞ് നാം പെട്ടെന്ന് അവസാനിപ്പിക്കാറാണ് പതിവ്.
Are we right?
ശരിയാണോ?
Cross is the most important point where we have to project to show the beauty of Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ നാം ഏറ്റവും കൂടുതലായി കാണിക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് ക്രൂശാണ്.
But we often underestimate the beauty over there, and you know how we try to show his beauty, that how he gave you know, leg to the lame and eyes to the blind.
Nam sadharanayittu aa cruise nam adinte mahattam korchittu kartavinte albhudangalayana nam koodalayittu nam kaanikkunnathu.
Because we think the Lord is more attractive when he perform miracles.
Nam chindikkunnathu kartavu albhudangale cheyidappolana than ethum aagarshikkunna samayam ennaanu nam chindikkunnathu.
But look at him, what he says. He says I will attract everybody, I will draw unto me if I am lifted up.
Ennal kartavaya yesu christu parayana njan uyarthappettal ellavareyum engale.
Now what I mean to say is that this servant, whoever it is, gave a proper description of Isaac, that Rebecca truly loved Isaac and desired Isaac even before she saw him.
ഈ ദാസൻ യഥാർത്ഥമായിട്ട് ഈ ഇസാക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇസാക്കിനെ കാണുന്നതിന് മുമ്പേ തന്നെ ഈ റിബേക്ക തന്നെ വിവാഹം കഴിക്കുവാനായിട്ട് താൻ റെഡി ആയിട്ടിരിക്കുകയാണ്.
I want to show you one thing, that how confident this servant was that Rebecca will come with him.
ഈ ദാസൻ ഈ റിബേക്ക തന്റെ കൂടെ പോരും എന്നുള്ളതിന് വളരെ താൻ ഉറപ്പുള്ളവനായിരുന്നു എന്നുള്ള ഒരു വാക്യം ഞാൻ കാണിക്കാം.
You know, there was an argument whether the girl should stay for 10 days or not.
അവിടെ ഒരു വാദമുണ്ടായിരുന്നു പെൺകുട്ടി 10 ദിവസത്തേക്ക് താൻ താമസിക്കണമോ എന്നുള്ളതിന്.
And then And another idea came among them that let's ask the girl.
വേറൊരു ആശയം വന്നു പെൺകുട്ടിയോട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞു.
But who proposed that idea?
എന്നാൽ ആരാണ് ആ ആ ആശയം പറഞ്ഞത്?
The servant? Any other opinion?
The spirit of the Lord.
Any other opinion? There can be one more person who can give that proposal. Laban and family. Yeah? Since there is an argument, we will look at verse. Genesis chapter 24, verse 54 and 55.
ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 55-ഉം 56-ഉം വാക്യങ്ങൾ വായിക്കാം.
55 would do.
അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ അവളോട് എന്ന് പറഞ്ഞു. ആരാണത്?
ഞങ്ങൾ
എന്നുള്ളത് ആരാണ്?
So they said, we will call the young woman and ask her personally. Then they called Rebecca and said to her, will you go with this man? That means that man is not asking.
ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ, നീ പുരുഷനോട് പോകുന്നു എന്ന് ചോദിച്ചു. ആ മനുഷ്യനല്ല ചോദിച്ചത് എന്നാലും വ്യക്തമാണ്.
Is it clear? That means these people of Rebecca, the relatives or the brother and family of Rebecca, have confidence in Rebecca that Rebecca will speak for whom? For them.
ഈ കുടുംബത്തിലുള്ളവർക്ക് റിബേക്കയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ആ തനിക്ക് വേണ്ടി തന്നെ സംസാരിക്കും എന്നുള്ളതിന് അവർക്ക് വ്യക്തമായ ഉറപ്പുണ്ടായിരുന്നു.
But the servant said, ask the girl.
എന്നാൽ ദാസൻ പറയുകയാണ്, ബാലയോട് ചോദിക്കാം.
That means the servant is also confident. Rebecca's family is also confident about Rebecca.
ഈ റിബേക്കയെക്കുറിച്ച് ഈ ദാസനും തന്റെ ഈ റിബേക്കയുടെ ഫാമിലി കുടുംബവും അവർ വളരെ ഉറപ്പുള്ളവരായിരുന്നു.
And Rebecca spoke for whom? Rebecca said, I am going with the man.
ആ റിബേക്ക പറയുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ കൂടെ പോവുകയാണ്.
That is how every girl is.
അങ്ങനെയാണ് എല്ലാ സാധാരണ എല്ലാ പെൺകുട്ടികളും.
What I mean to say is that this servant has done a perfect job. That the servant was confident that Isaac is so beautiful that no girl can ignore such a proposal.
ഈ ദാസൻ വളരെ ഉറപ്പുള്ളവനായിരുന്നു. ഇസാക്ക് അത്രമാത്രം വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു പെൺകുട്ടിയും തന്നെ നിരസിക്കില്ല എന്ന് തനിക്ക് ഉറപ്പായിരുന്നു.
The confidence of this servant was in the beauty of Isaac he described to her.
ഈ ദാസന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഇസാക്കിന്റെ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
See, if we present Jesus Christ the way he is, we will always be confident.
കർത്താവായ യേശുക്രിസ്തു ആയിരിക്കുന്നത് പോലെ നാം തന്നെ നാം അവനെ വെളിപ്പെടുത്തുന്നു എങ്കിൽ നാം വളരെ ഉറപ്പുള്ളവരായിരിക്കും.
Are you confident about the beauty of the Lord when you give gospel?
സുവിശേഷം നാം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് നാം ബോധവാന്മാരാണോ?
We feel very inferior when we share gospel.
സുവിശേഷം നാം പറയുമ്പോൾ നാം വളരെ ചെറിയവരായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്.
We are afraid of doing it.
നാം അത് അത് ചെയ്യുവാനായിട്ട് നാം പേടിയുള്ളവരാണ്.
Our confidence is not in his beauty, but even if there is some confidence, it is in the way I will speak.
ഞാൻ തന്റെ ക്രിസ്തുവിന്റെ മഹത്വത്തിലല്ല നമ്മുടെ ഉറപ്പ്, അങ്ങനെയല്ലാതെ നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ ഉറപ്പ്.
That's why we say we will call so-and-so brother to preach about Christ, as if the brother will do the makeup which the Lord is, you know, lacking.
അതുകൊണ്ടാണ് നാം പലപ്പോഴും പറയാറുള്ളത്, സുവിശേഷം പറയാനായിട്ട് വേറെ വേറെ ചില സഹോദരന്മാരെ വിളിക്കാം, ആ സഹോദരൻ നന്നായിട്ട് സുവിശേഷം പറയുമെന്ന് പറയാറുണ്ട്.
You know, Abraham was confident about his son.
അബ്രഹാം തന്റെ മകനെ കുറിച്ച് വളരെ ഉറപ്പുള്ളവനായിരുന്നു.
The servant was confident about Isaac.
ഇസാക്കിനെ കുറിച്ച് തന്റെ ആ ദാസനും ഉറപ്പുള്ളവനായിരുന്നു.
Abraham said, you say about my son, and the servant told, and Rebecca was ready to come out.
അബ്രഹാം പറഞ്ഞു, നീ എന്റെ മകനെ കുറിച്ച് സംസാരിക്കണം, അങ്ങനെ ദാസൻ പോയി പറഞ്ഞു, അങ്ങനെ റിബേക്ക കൂടെ വരികയാണ്.
She came to see her lover. Isaac.
ഇസഹാക്കിനെ കാണുവാൻ വേണ്ടി റിബേക്ക കടന്നു വരികയാണ്.
This was the case between a man and a woman.
അതൊരു മനുഷ്യനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധമാണ്, കാര്യമാണ്.
But we see that such attraction can happen between any relation.
ഏത് ബന്ധത്തിലും അങ്ങനെയുള്ള ഒരു ആകർഷണം സാധിക്കുവാനായി സാധിക്കും.
But you will be faithful only if you faithfully present Christ.
നാം വിശ്വസ്തതയോടെ ക്രിസ്തുവിനെ നാം പ്രദർശിപ്പിച്ചുവെങ്കിൽ മാത്രമേ നാം വിശ്വസ്തന്മാരായി തീരുകയുള്ളൂ.
You know, we think faithfulness is in not saying lie, not cheating others. These are the areas we need to be faithful. That is what we think.
നാം സാധാരണ ചിന്തിക്കുന്നത് കള്ളം പറയരുത്, മറ്റുള്ളവരെ പറ്റിക്കരുത്, ഇതൊക്കെയാണ് വിശ്വസ്ത എന്നാണ് നാം സാധാരണ ചിന്തിക്കാറുള്ളത്.
ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഓൾസോ ഫെയ്ത്ത്ഫുൾനെസ്.
അതൊക്കെ അത് ശരിയാണ്, അതൊക്കെ വിശ്വസ്തയുടെ ഭാഗമാണ്.
ബട്ട് ദ ട്രൂ ഫെയ്ത്ത്ഫുൾനെസ് ഈസ് presenting Christ with his all beauty.
കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടെ കൂടെ തന്നെ അവനെ പ്രദർശിപ്പിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വസ്തത.
You know, I want to show you one verse from 1 Corinthians chapter 4.
ഒന്ന് കൊരിന്ത്യർ 4 അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ കാണിക്കാം.
Verse 4, verse 1.
4 അധ്യായം 1 വാക്യം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ.
See, we are the servants of Christ and stewards of the mysteries of God.
ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും.
And in a steward, what is searched, what is required? Faithfulness.
ഒരു ഗ്രഹവിചാരകനിൽ എന്താണ് ചോദിക്കുന്നത്? വിശ്വസ്തതയാണ് അവരെന്നും ആഗ്രഹിക്കുന്നത്.
You know, actually, this word steward should also mean the one who serves.
ഗ്രഹവിചാരകൻ എന്നുള്ള വാക്കിന് അർത്ഥം മറ്റൊരു അർത്ഥം വിളമ്പി കൊടുക്കുന്ന വ്യക്തി എന്നും ഉണ്ട്.
ബിക്കോസ് ഇൻ ദ നേവി വി ഹാവ് സ്റ്റീവേർഡ്സ്.
നേവിയിൽ നമുക്ക് സ്റ്റീവാർഡ്സ് ഉണ്ട്.
ആൻഡ് സ്റ്റീവേർഡ്സ് മെയിൻലി ദേ ആർ യൂസ്ഡ് ടു ഓർ ദേർ ജോബ് ഈസ് ടു സെർവ് ഫുഡ് ടു ഓഫീസേഴ്സ്.
അവരുടെ നേവിയിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് മുകളിലുള്ള ഓഫീസേഴ്സ് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്.
സോ ദ ജോബ് ഓഫ് ദ സ്റ്റീവേർഡ് ഈസ് ടു സെർവ് ഫുഡ്.
ഒരു ഗ്രഹവിചാരകന്റെ ജോലി എന്ന് പറയുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്.
സോ ഹിയർ വി സീ ഇഫ് ദേ വോണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഗോഡ് ആസ് ദ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ് ദേ ഷുഡ് സെർവ് ഹൂം? They should serve Christ.
ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരായിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ വിളമ്പി കൊടുക്കുന്നവരായിരിക്കണം അവർ.
This servant served or feed, he was feeding Isaac into the heart of Rebecca.
ഈ ദാസൻ ഇസ്ഹാക്കിനെ ആ റിബേക്കയുടെ മനസ്സിലേക്ക് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
And Rebecca is now full of Isaac.
ആ റിബേക്ക ഇപ്പോൾ ഇസ്ഹാക്കിനാൽ നിറഞ്ഞു നിൽക്കുകയാണ്.
And if this servant started saying about himself, would Rebecca tolerate it?
ആ ദാസൻ തന്നെ കുറിച്ച് തന്നെ പറഞ്ഞു കൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ അത് റിബേക്ക സമ്മതിക്കുമായിരുന്നോ?
Yeah, this Elias or the servant will say, you know, actually I am from Kottayam, Aymanam, you know, I served navy 15 years. Rebecca will say, what are you saying? You say about my Isaac Achayan.
അബ്രഹാം ദാസൻ, ഞാൻ അയ്മനത്താണ് കടന്നു വരുന്നത്, അല്ല ഞാൻ നേവിയിൽ 15 വർഷം തുടങ്ങി ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ റിബേക്ക എന്ത് ചിന്തിക്കുമായിരുന്നു?
You know, can you see how out of place that description would be about the servant?
ദാസനെ കുറിച്ചുള്ള വിശദീകരണം എത്രമാത്രം അത് യോഗ്യതയില്ലാത്തതാണ് ആ സ്ഥാനത്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
Are you understanding?
മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്?
That's why Jesus Christ said, when Holy Spirit will come, he will not speak about himself, but he will take from me and give to you.
അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ തന്നെക്കുറിച്ച് തന്നെ സംസാരിക്കാതെ അവൻ എന്നിൽ നിന്ന് എടുത്ത് അവൻ സംസാരിക്കും.
Are you getting the point?
നിങ്ങൾക്ക് മനസ്സിലായോ?
That means God knows, Jesus Christ knows what is supposed to be fed to the church.
കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് അറിയാം സഭയ്ക്ക് എന്താണ് വിളമ്പി കൊടുക്കേണ്ടത് എന്ന്.
Dear brothers and sisters, you are supposed to be filled with Christ.
പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനാൽ നിറഞ്ഞു നിൽക്കുന്നവരായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
That was the hunger of Paul.
അതാണ് പൗലോസ് ആയിരുന്നു പൗലോസിന്റെ ആഗ്രഹം.
You know what Paul said?
എന്താണ് പൗലോസ് പറഞ്ഞത്?
That I may know him.
ഞാൻ അവനെ അറിയും.
അറിയേണ്ടതിന്. And then he says, I may win him.
ഞാൻ അവനെ നേടേണ്ടതിന്.
Can a believer win Christ?
ഒരു വിശ്വാസിക്ക് കർത്താവിനെ നേടുവാനായി സാധിക്കുമോ?
We think Christ is already in our heart.
നാം ചിന്തിക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്.
Christ is in our heart.
കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്.
Christ was in the heart of Paul also.
പൗലോസിന്റെ ഹൃദയത്തിലും കർത്താവ് ഉണ്ടായിരുന്നു.
Yet Paul is saying that I may win him.
എന്നിട്ടും പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിനെ നേടേണ്ടതിന്.
You know, in a marriage the husband is of wife and wife is of husband.
ഒരു വിവാഹത്തിൽ ഭർത്താവ് ഭാര്യയുടെയും ഭാര്യ ഭർത്താവിന്റെയുമാണ്.
Yet there is a winning process with love and care.
എങ്കിലും അതിനുശേഷവും ഒരു നേടുന്നതായിട്ടുള്ള ഒരു പ്രോസസ് നമുക്ക് കാണാൻ സാധിക്കും, സ്നേഹത്തിൽ കൂടെയും കരുതലിൽ കൂടെയും.
You know what is the problem of men?
സാധാരണയായിട്ട് ആണുങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ?
No, they are ready to do anything to get a wife in their lives.
തന്റെ അവരുടെ ജീവിതത്തിൽ ഒരു ഭാര്യയെ ലഭിക്കുവാനായിട്ട് അവർ എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്.
And once they get,
അവർക്ക് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ,
they think we have already captured, now you know, next.
ആ ഓൾറെഡി നാം പിടിച്ചിടക്കി പിന്നെ അടുത്ത കാര്യം.
That is where they fail to understand that he has not won the woman's heart into its full extent.
അവിടെയാണ് നാം പരാജയപ്പെടുന്നത്. ആ സ്ത്രീയുടെ ഹൃദയം യഥാർത്ഥമായിട്ട് നേടുവാനായി സാധിച്ചിട്ടില്ല എന്നുള്ളത്.
You know, Christ earned every right to win us on the cross.
ആ കർത്താവായ യേശുക്രിസ്തു ക്രൂസിൽ വെച്ച് തന്നെ നാം നമ്മെ നേടിക്കഴിഞ്ഞതാണ്.
But he still continues to woo us. ഇന്നും അവൻ നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Even today he is doing everything to attract us towards him.
കർത്താവായ യേശുക്രിസ്തു തന്നിലേക്ക് നമ്മെ ആകർഷിക്കേണ്ടതിനെ ഇന്നും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
I want you to know this. My need is Christ. That is what you should know.
ആ എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആവശ്യം ക്രിസ്തുവിനെ തന്നെയാണോ അത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്.
That is what Paul is saying. I may know him.
ആ അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവനെ അറിയേണ്ടതിന്.
This class is an introductory class.
ഇതൊരു ഒരു പ്രാരംഭമായിട്ടുള്ള ആമുഖ സന്ദേശമാണ്.
In a way I can say this is an appetizer for Christ.
ഇത് കർത്താവിനെ കുറിച്ച് നാം കൂടുതലായിട്ട് നമ്മുടെ ആഗ്രഹത്തെ ഉണർത്തുന്ന ഒരു സന്ദേശമാണ്.
That you may know what is the most required thing in Christian life.
ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇത്.
You know, we ask our children study, study, study.
നാം നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട് പഠിക്കുക 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 എന്ന് പറയാറുണ്ട്.
Why?
എന്തുകൊണ്ടാണ്?
That they may be educated.
അവര് നല്ല വിദ്യാഭ്യാസമുള്ളവരായി തീരേണ്ടതിനാണോ?
I believe no.
അല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
You say to get educated because ultimately they will earn money.
കുഞ്ഞുങ്ങളോട് പഠിക്കുക പഠിക്കുക എന്ന് പറയുമ്പോൾ അവസാനമായിട്ട് അവർ കാശുണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.
That's why we are beating our, you know, chest to somehow teach our children.
അതുകൊണ്ടാണ് നാം നെഞ്ചത്തിരിച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്.
Am I not right?
ശരിയല്ലേ?
How many of you will agree if your child says, Papa, I want to learn MA in Sanskrit?
സംസ്കൃതത്തിൽ MA പഠിക്കണമെന്ന് കുട്ടികൾ പറയാറുണ്ടോ?
You may not even agree with English, leave about Sanskrit.
ഇംഗ്ലീഷ് പോലും നമ്മൾ യോജിക്കാറില്ല, സംസ്കൃതം പോട്ടെ.
യു നോ, ഐ വോണ്ട് ടു സ്റ്റഡി ബയോളജി, മൈ ഫാദർ പുട്ട് മീ ഇൻ ഫസ്റ്റ് ഗ്രൂപ്പ്, യു സ്റ്റഡി മാത്സ്.
എനിക്ക് ബയോളജി പഠിക്കാനാണ് താല്പര്യം, പക്ഷേ എന്റെ പിതാവ് മാത്സ് പഠിക്കാനായിട്ട് എന്നെ ഇട്ടു.
Why?
എന്തുകൊണ്ടാണ്?
And then after growing up we say we don't get good job.
അതിനു ശേഷം വളർന്നതിന് ശേഷം നാം പറയും നമുക്ക് നല്ലൊരു ജോലി ലഭിച്ചില്ല.
What do you mean by good job?
എന്താണ് നല്ല ജോലി?
Good job means simply good money.
നല്ല ജോലി എന്ന് പറഞ്ഞാൽ നല്ല പണം എന്നാണ്.
What I mean to say is that we know ultimately what matters in this world.
പരമോന്നതമായിട്ട് ഈ ലോകത്തിൽ എന്താണ് ആവശ്യം,
മൂല്യമുള്ളത്
എന്ന് നമുക്ക് അറിയാം.
I'm not criticizing you.
ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല.
Likewise,
അതേപോലെ തന്നെ
ഇൻ ക്രിസ്ത്യൻ ലൈഫ്,
ക്രിസ്തീയ ജീവിതത്തിലും,
ഡു യു നോ ക്രൈസ്റ്റ് പ്ലേസ് ദാറ്റ് റോൾ വിച്ച് മണി പ്ലേസ് ഇൻ ദ വേൾഡ്.
ഈ ലോകത്തിൽ പണത്തിന് എത്രമാത്രം മൂല്യമുണ്ടോ അതേ മൂല്യം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Should run for Christ.
നാം എല്ലാവരും ക്രിസ്തുവിനു വേണ്ടി നാം ഓടേണ്ടവരാണ്.
How many of you have demanded from an evangelist, brother, you come here, we are, you know, 10 years old or 15 year old assembly, give us Christ.
നിങ്ങൾ എത്ര പേർ ഒരു സുവിശേഷന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ 10 വർഷം പ്രായമുള്ള ഒരു സഭയാണ്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ വേണമെന്ന് പറയാറുണ്ടോ?
Yeah. How many of you feel or felt Christ is missing in the messages?
പ്രസംഗത്തിൽ, സന്ദേശങ്ങളിൽ ക്രിസ്തു താൻ ഇല്ലാതെ പോകുന്നു, ഒഴിവാക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
I want to give you a superb example for that.
ഏറ്റവും മനോഹരമായ ഉന്നതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി നൽകാം.
The diet of Israel.
ഇസ്രായേലിന്റെ
diet ഭക്ഷണം.
ഭക്ഷണത്തെ കുറിച്ചാണ് പറയാ.
What is the first thing they ate when they left Egypt?
Egypt il nu ponnana shesham avar aadyamayittu kaichcha bhashanam endanu
poruna
samayathu.
Yeah, is it unleavened bread? The Passover lamb.
Pasaka kunyadu.
Who is the Passover lamb?
Aarana Pasaka kunyadu.
Christ.
Christu aanu.
So their spiritual journey started by eating Christ.
അവരുടെ ആത്മീയ യാത്ര തുടങ്ങിയത് ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ടാണ്.
And then what they had?
അതിനുശേഷം എന്താണ് അവർക്കുണ്ടായിരുന്നത്?
No, before manna and before the Passover lamb, what they had? What is that? That മാവിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. Unleavened bread. Yeah, unleavened bread.
പുളിപ്പില്ലാത്ത അപ്പം.
Who is the unleavened bread?
ആരാണ് പുളിപ്പില്ലാത്ത അപ്പം?
Christ.
കർത്താവായ യേശുക്രിസ്തു തന്നെ.
Then they got what?
അതിനുശേഷം എന്താണ് അവർക്ക് ലഭിച്ചത്?
മന്ന.
മന്ന.
Who is the true manna?
ആരാണ് യഥാർത്ഥ മന്ന?
Christ.
ക്രിസ്തു.
Then they had thirst.
അവർക്ക് അതിനുശേഷം ദാഹമുണ്ടായി.
And they drank from the rock.
അവർ ആ പാറയിൽ നിന്നും കുടിച്ചു.
Who is that rock?
ആരാണ് ആ പാറ?
Christ.
ക്രിസ്തു.
And then they entered Canaan.
അവർ അതിനുശേഷം കനാനിൽ പ്രവേശിച്ചു.
They ate the old corn. പഴയ ഗോതമ്പ് കഴിച്ചു.
പഴയ ഗോതമ്പ് അവർ കഴിച്ചു.
Who is the old corn?
ആരാണ് പഴയ ഗോതമ്പ്?
It's Christ.
അതും ക്രിസ്തുവാണ്.
Now for 40 years they ate whom?
ആ 40 വർഷക്കാലം അവർ ആരെയാണ് ഭക്ഷിച്ചത്?
Christ.
ക്രിസ്തുവിനെ.
The diet of God.
ആ ദൈവത്തിന്റെ ആഹാരം.
ദൈവത്തിന്റെ ഡയറ്റ്. ദൈവം പറഞ്ഞു കൊടുത്ത ഡയറ്റ്.
ഓക്കേ, ദൈവം പറഞ്ഞു കൊടുത്ത ഭക്ഷണം.
You know, we think we started dieting today. In Bible, dieting was started well before.
നാം ഇപ്പോൾ ആഹാരം ഒക്കെ ക്രമീകരിക്കാറുണ്ട്, എന്നാൽ വേദപുസ്തകത്തിൽ അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്.
And if you eat one particular thing for 40 years, what will happen?
നാം ഒരേ ഭക്ഷണം തന്നെ 40 വർഷം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക?
You know, if you eat antibiotic for 1 week, what will happen?
ഒരു ആന്റിബയോട്ടിക് നാം ഒരു 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 ആഴ്ചത്തേക്ക് കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക?
യു വിൽ സ്മെൽ ആന്റിബയോട്ടിക്.
ആന്റിബയോട്ടിക് നമ്മെ മണക്കാൻ തുടങ്ങും.
യു ഫീൽ ദ ടേസ്റ്റ് ഓഫ് ആന്റിബയോട്ടിക് ഇൻ എവറി ഫുഡ്.
എല്ലാ ഭക്ഷണത്തിലും ആന്റിബയോട്ടിക്കിന്റെ ടേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും.
യു ആർ ഓൾ ടുഗദർ ആന്റിബയോട്ടിക് ദെൻ.
എല്ലാ അതിനുശേഷം നിങ്ങൾ മൊത്തമായിട്ട് ആന്റിബയോട്ടിക്കായി മാറും.
40 ഇയേഴ്സ് യു ഈറ്റ് ക്രൈസ്റ്റ്, Christ will manifest. Christ is seen in you.
ആ 40 വർഷക്കാലം ക്രിസ്തുവിനെ ഭക്ഷിച്ച് ക്രിസ്തു നിങ്ങളിൽ കൂടി കാണപ്പെടുന്നതൊക്കെ നമ്മുടെ തീരും.
See, that is what Bible says, that you may feed Christ into you, that Christ may manifest in you.
അതാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ ഭക്ഷിച്ച് അതിനുശേഷം നിങ്ങളിൽ കൂടി വെളിപ്പെടുവാനൊക്കെ നമ്മുടെ തീരും ക്രിസ്തു.
If you drink alcohol, what will happen?
നിങ്ങൾ ചാരായം കുടിച്ചാൽ എന്താ സംഭവിക്കുക?
Slowly alcohol will manifest.
അതിനുശേഷം കള്ള് പ്രത്യക്ഷപ്പെടുക.
If some evil spirit is filling in you, the spirit will manifest.
ഏതെങ്കിലും ഒരു ഒരു ആത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കപ്പെടുക.
Look at the fashions of our youths.
നമ്മുടെ യുവാക്കളുടെ ഫാഷൻ നോക്കാം നമുക്ക്.
What is manifesting?
എന്താണ് അവർ കാണിക്കുന്നത്?
That which they feed into their brain.
അവരുടെ ബുദ്ധിയിലേക്ക് അവർ കയറ്റി വെച്ച കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്.
Am I getting the point? Are you getting the point?
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Now, once they reached Israel,
അവർ ഇസ്രായേലിൽ എത്തിയതിന് ശേഷം,
what was the main diet of the priests?
ആ പുരോഹിതന്മാരുടെ ആഹാര ക്രമീകരണം എന്തായിരുന്നു?
What was the main diet?
എന്തായിരുന്നു?
They always ate that which is sacrificed.
ആ യാഗമർപ്പിച്ചതാണ് അവർ കഴിച്ചത്.
And who was the sacrificial lamb?
ആരായിരുന്നു ആ കുഞ്ഞാട്?
It's Christ.
അത് ക്രിസ്തുവായിരുന്നു.
So the main diet of the priests were Christ.
ആ പുരോഹിതന്മാരുടെ ആഹാര ക്രമീകരണം, ആ ആഹാരം അത് ക്രിസ്തുവായിരുന്നു.
And then today we are the priests.
നാം ഇന്ന് പുരോഹിതന്മാരാണ്.
Then what should be our diet?
എന്തായിരിക്കണം നമ്മുടെ ആഹാരം?
Is it clear, brothers and sisters?
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
Now another thing.
വേറൊരു കാര്യം പറയാം.
What is the most needful food for good healthy growth of our youths?
നമ്മുടെ യുവാക്കൾ വളരുവാൻ വേണ്ടി അവർക്ക് ഏറ്റവും നല്ല ആഹാരം എന്താണ്?
You know, we need carbohydrate.
നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്.
We need vitamins.
വിറ്റാമിനുകൾ ആവശ്യമാണ്.
We need protein.
നമുക്ക് പ്രോട്ടീനുകൾ ആവശ്യമാണ്.
Protein is supposed to be 60% of our food.
നമ്മുടെ ആഹാരത്തിന്റെ 60% പ്രോട്ടീൻ ആവശ്യമാണ്.
Especially for the youths.
യുവാക്കൾക്ക് വേണ്ടി.
But normally we go high in carb and less in protein.
എന്നാൽ സാധാരണയായിട്ട് കാർബോഹൈഡ്രേറ്റ് കൂടുതലും പ്രോട്ടീനുകൾ കുറവുമാണ് നാം കഴിക്കുന്നത്.
And vitamin very very low.
വിറ്റാമിനുകൾ വളരെ വളരെ താഴ്ന്ന രീതിയിലും.
What I believe is that protein mainly we get from meat.
നമുക്ക് ഈ ഇറച്ചിയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് പ്രോട്ടീനുകൾ ലഭിക്കുന്നത്.
Meat, fish or whatever.
ഇറച്ചിയിൽ നിന്നും മീനിൽ നിന്നും ഒക്കെ.
What I mean to say is that the meat of Christian food is Christ.
ഒരു ക്രിസ്ത്യാനിയുടെ ഭക്ഷണം, ഒരു മീറ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്.
So we should have Christ from the word of God.
വചനത്തിൽ നമുക്ക് ക്രിസ്തുവിനെയാണ് ആവശ്യം.
Paul was determined to feed Christ to his people.
തന്റെ ആളുകൾക്ക് ക്രിസ്തുവിനെ വിളമ്പി കൊടുക്കുന്ന പൗലോസ് തീരുമാനമെടുക്കുകയാണ്.
I want to show you two verses.
രണ്ട് വാക്യങ്ങൾ ഞാൻ കാണിക്കാം.
1 Corinthians 1 verse 23.
ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം 23 വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
See, but it's written like that. But we preach Christ crucified.
ഞങ്ങളോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
Why?
എന്തുകൊണ്ടാണ്?
Because for the unbelievers and for the believers, Christ is most important.
ആ അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും ക്രിസ്തുവാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
One more verse from the same book, 1 Corinthians chapter 2 verse 2.
ഒരു വാക്യം കൂടെ, ഒന്ന് കൊരിന്ത്യർ രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം.
Oh, what was that?
എന്തായിരുന്നു അത്?
Paul is saying, I know many things.
പൗലോസ് പറയുകയാണ്, എനിക്ക് പല കാര്യങ്ങളും അറിയാം.
But I determined not to know anything among you save Jesus Christ.
കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
I would request to specially those who teach the word of God to make sure that in your message there is sufficient Christ.
വചനം പഠിപ്പിക്കുന്നവരോട് ഞാൻ ഒരു 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 സജഷൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത്.
You know, when I go far from my home, I normally make a call to home and ask them what was today's food.
ഞാൻ ഭവനത്തിൽ നിന്ന് ദൂരെ പോയതിനു ശേഷം പോകുമ്പോൾ സാറിനെ പോകുമ്പോൾ വൈകിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഭക്ഷണം.
Then my wife will say, oh, you are not there, so you know what to make. I'm not in a good mood to make food.
സഹോദരൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്, വീട്ടിലില്ലാത്തതുകൊണ്ട് ഇന്ന് വലിയ മൂടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ നല്ല ഭക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാറുണ്ട്.
And then she will say some chamandi or you know moor and rice was there.
ചമ്മന്തിയോ മോരോ റൈസോ ഒക്കെ ആയിരുന്നു എന്ന് പറയും.
Then I will say, children didn't get what? Proper nourishment. You should feed children with proper nourishment.
ഞാൻ പറയും, കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള വളർച്ച ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്ന് പറയും,
പോഷകാംശം
കൊടുക്കണമെന്ന് പറയും.
ഇഫ് ദി ദോസ് ഹു സർവ് ദ വേർഡ് ഈസ് ഫോക്കസ്ഡ് ഇൻ നറിഷിംഗ് ബിലീവേഴ്സ്, ദേ ഷുഡ് ബ്രിങ് ക്രൈസ്റ്റ് ഇൻ ദർ മെസ്സേജ്.
വിശ്വാസികൾക്ക് പോഷക ആഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ.
That knowledge, that understanding is very much required.
അങ്ങനെയുള്ള ആ മനസ്സിലാക്കൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
So for Israel we find in their diet Christ was a must.
ഇസ്രായേൽ നാം നോക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവരുടെ ആഹാര ക്രമീകരണത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും.
One of the main problem today's assemblies are facing is that they are not able to energize or you know equip the youths.
ഇന്നത്തെ സഭകൾ നേരിടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ യുവാക്കളെ പ്രചോദിപ്പിക്കാനൊക്കെ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്.
You know why?
എന്തുകൊണ്ടാണ്?
Because they are not attracted to Christ.
അവർ ക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെട്ടവരല്ല.
They are attracted to the world.
അവർ ലോകത്തെ ആകർഷിക്കപ്പെടുകയാണ്.
What is your opinion? Does this world contain glory?
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ലോകം അത് മഹത്വമുള്ള ലോകമാണോ?
Does the world contain glory?
ലോകത്തിൽ മഹത്വമുണ്ടോ?
No? Or yes? No? Yes? See, when Satan came to the Lord, he showed what? The glory of the world.
സാത്താൻ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് എന്താണ് കാണിച്ചത്? താൻ ലോകത്തിന്റെ മഹത്വം കാണിക്കുകയാണ്.
I want to show you two verses. First we will read 2 Corinthians chapter 4, chapter 3 verse 10.
രണ്ട് വാക്യങ്ങൾ നോക്കാം. 2 കൊരിന്ത്യർ 3 അധ്യായം 10 വാക്യം. അതെ, തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി.
Here we see two glories.
ഇവിടെ നാം രണ്ട് തേജസ് കാണുന്നുണ്ട്.
Once more we will read that verse.
ഒരു ഒന്നുകൂടെ വായിക്കാം നമുക്ക് ആ വാക്യം.
3 verse 10 says,
പത്താം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്,
For even that was made glorious had no glory in this respect because of the glory that excels.
അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി.
That means that here it is mentioning about the Old Testament and the New Testament.
ഇവിടെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
But what I wanted to show you is that the world is glorious.
എനിക്ക് ഞാൻ പറയാനേ താല്പര്യപ്പെടുന്നത് ലോകം അതിൽ തന്നെ മഹത്വമുള്ളതാണ്.
But if you want to attract your youths towards Christ, you have to show an excelling glory.
Ah, ningal nammude yuvakale karthavilekku adippikanam ennundu aagarshikanam ennundengil ee logathekkal koodalayittulla thejas nam kaanichu koduthuvengil maatrame sadhyamaagiyullu.
When you will show the excelling glory, that which was glorious will become of no glory.
Ah, adi mahathaya thejas nam kaanichu kodukkuyaanengil verum thejas ulladine adu pradhaanyamillathayi theeruyaanu.
See, that's what he said. When the excelling glory came, that which was glorious became of no glory.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിമഹത്തായ തേജസ് വന്നപ്പോൾ തേജസ് ഉള്ളത് അത് തേജസ് ഇല്ലാത്തതായി തീരുകയാണ്.
Are you getting the point?
നിങ്ങൾക്ക് മനസ്സിലായോ?
I want to give you an example for that.
ഒരു ഉദാഹരണം ഞാൻ അതിന് നൽകാം.
Think that a small child he got hold of the specs of his grandfather.
തന്റെ വെല്ലിപ്പന്റെ തന്റെ കണ്ണാടി എടുത്ത ഒരു കുട്ടിയുടെ കഥ പറയാം ഞാൻ.
No, if I will pull the specs, what will happen? The specs will break.
കണ്ണാടി പിടിച്ച് വലിച്ചാൽ അത് പൊട്ടിപ്പോവും.
So what I will do?
ഞാൻ എന്ത് ചെയ്യും?
I will take a 5-star chocolate.
ഞാൻ ഒരു നല്ല ചോക്ലേറ്റ് എടുക്കും.
And then I will show it.
അത് കഴിഞ്ഞ് കാണിക്കും.
The child will forget about the specs and the child will catch hold of the 5-star chocolate.
ആ കുഞ്ഞ് ആ കണ്ണാടിയെ കുറിച്ച് മറന്നിട്ട് പെട്ടെന്ന് ഈ ചോക്ലേറ്റ് മേടിക്കുവാനായി കടന്നു വരും.
The speck is glorious to the child.
Ah, kannadi kunnine valare mahathumulladana.
But 5-star is excelling glory for the child.
Ennal aa 5-star chocolate adu adinekkal mahathumulladana, adimahathumulladana.
You have to give Christ to attract your youths. Otherwise, your youths are going to get attracted with the world.
നിങ്ങളുടെ യുവാക്കൾക്ക് നിങ്ങൾ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തുവെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ, അല്ലെങ്കിൽ അവർ ലോകത്താൽ ആകർഷിക്കപ്പെട്ടു പോകുവാൻ തക്കണം ഇടയായി തീരും.
I want you to prove it with one more verse in Philippians.
ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടി എടുത്ത് ഞാൻ അതിനെ ഉറപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്.
Philippians chapter 3.
ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം.
Verse 8.
എട്ടാമത്തെ വാക്യം.
അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേരം എന്ന് എഴുതുന്നു.
See, I also count all things loss for the excellence of the knowledge of Christ Jesus.
ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചേതം എന്ന് എണ്ണുന്നു.
See, Paul is saying, I am counting loss. That means it was gain for me once in a time.
Paulus parayana enikku orikkal ella laabhamayirunnu ennal ippol adu chedam ennu njan ennugiyana.
Read verse 7.
Edam vaikkam vaikkam.
What things were gain to me, these I have counted loss for Christ.
Ya enikku laabhamayirunnu okkeyum njan Kristu nimtham chedam ennu enniyirikkunnu.
That means the world is gain, the world is glorious.
Adu adinte artham logam mahathumulladana.
But because of the excellency of the knowledge of Christ, I counted that which was gain as loss.
എന്നാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഈ ലോകമെല്ലാം ഛേദമെന്ന് എണ്ണുകയാണ്.
So that is what should happen in the minds of our youths.
ആ കാര്യമാണ് നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്.
And that is exactly where we fail.
അവിടെയാണ് നാം യഥാർത്ഥമായിട്ട് പരാജയപ്പെട്ടു പോകാറുള്ളത്.
Because we ourselves don't have Christ to give.
അതിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ്.
Now for example, this assembly very well know how Christ died, how he was born and how he is going to come.
ഉദാഹരണത്തിന് ഈ സഭയ്ക്ക് നല്ലവണ്ണം അറിയാം കർത്താവ് എങ്ങനെയാണ് മരിച്ചത്, എങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ.
Then what I will say about Christ to you now?
എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂടുതലായിട്ട്?
See, all of a sudden, can you see how an evangelist becomes poor, that he has nothing to share about Christ to you?
ക്രിസ്തു ഇല്ലാത്ത പ്രസംഗം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം ദാരിദ്ര്യമുള്ളവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നുണ്ടോ?
ബിക്കോസ് വെൻ യു ഡിമാൻഡ് എ ഓൾഡ് അസംബ്ലി, വെൻ ദ ഓൾഡ് അസംബ്ലി ഡിമാൻഡ്സ് ക്രൈസ്റ്റ്, ഓൾ ഓഫ് എ സഡൻ ദിസ് ഇവാഞ്ചലിസ്റ്റ് ഹാസ് നത്തിങ് ടു സേ സ്പെഷ്യലി അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ് ടു എൻ ഓൾഡ് അസംബ്ലി സ്പെഷ്യൽ.
ഒരു പഴയ സഭ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ സുവിശേഷകന് താൻ ഒരു പാവപ്പെട്ട ഒരു ആത്മീയ പാപ്പരത്തിലേക്ക് വരികയാണ്.
ദെൻ ഓൺലി ഐ അണ്ടർസ്റ്റുഡ് why God is saying to the Laodicean church that you are poor and you are wretched.
എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലവോദിക്ക സഭയോട് നീ നഗ്നനും നീ ഉടുപ്പില്ലാത്തവനുമാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
And I want to give one testimony of mine.
എന്റെ ഒരു സാക്ഷ്യം ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്.
When I came to know that like Paul I should also know Christ,
പൗലോസിനെ പോലെ ഞാനും ക്രിസ്തുവിനെ അറിയണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ
I started praying, I started searching, I started studying on that subject.
ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ തുടങ്ങി.
And I really felt pauper because when if I wanted to give Christ, I don't have Christ to give.
എനിക്ക് ഞാൻ വളരെ പാപ്പരായിട്ട് എനിക്ക് തോന്നി എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ എങ്കിലും എന്റെ കയ്യിൽ ഇല്ല.
And that time in Maharashtra there was a camp.
ആ സമയത്ത് മഹാരാഷ്ട്രയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു.
You know what is the theme of the camp?
എന്തായിരുന്നു ആ ക്യാമ്പിന്റെ തീം എന്ന് നിങ്ങൾക്ക് അറിയാമോ?
That I may know him.
ഞാൻ അവനെ അറിയേണ്ടതിന്.
How thrilled I would be, just guess.
ഞാൻ എത്രമാത്രം ആശ്ചര്യമുള്ളവരായി തീർന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനായി സാധിക്കുമോ?
I said to my wife, they may be speaking in Marathi, yet we will go, we will get something about Christ.
ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഒരുപക്ഷെ അവർ മറാത്തിയിലായിരിക്കും സംസാരിക്കുന്നത് എങ്കിലും ഞങ്ങൾ നാം അവിടെ കടന്നു പോകും എന്ന് പറഞ്ഞു.
That I may know him.
ഞാൻ അവനെ അറിയേണ്ടതിന്.
We went there.
ഞങ്ങൾ അവിടെ കടന്നു ചെന്നു.
And to our surprise, we found there were two Malayalis and one Maharashtrian.
അവന്റെ അതിശയം എന്ന് പറയട്ടെ, അവൾ ഞാൻ കടന്നു ചെന്നപ്പോൾ കണ്ടത് രണ്ട് മലയാളികളും ഒരു അവിടെയുള്ള വ്യക്തിയും കണ്ടു.
So there are three preachers.
അവിടെ മൂന്ന് പ്രാസംഗികർ ഉണ്ടായിരുന്നു.
One was a residential dean of a Bible school.
ഒരു ബൈബിൾ സ്കൂളിന്റെ ഡീൻ ആയിരുന്നു ഒരു വ്യക്തി.
And one person was an international preacher.
ഒരു അന്തർദേശീയ പ്രാസംഗികനായിരുന്നു മറ്റൊരു വ്യക്തി.
And the moment I reached that camp, I went to them and said, I am also a Malayali, you know, that is there always. So I said, I am really excited about the theme, and that's why I have come for this camp for the first time.
Camp thodangiyappol thana njan avade chennu paranju njan oru Malayali aanu nam sadharana cheyyunnu pole parayum njan oru Malayali aanu paranju avade njan join cheythu.
And I said about this theme, I am very thrilled.
Njan paranju ee vishayam adu enikku valare ulsahamulla vishayamaanu.
Keeping me in the middle, this one person over here, one person over here, they were standing like this.
Enne nadakku nirthikkondu aa rendu vyaktikalum idathu maladumayittu ninnu.
And one person asked the other, asking like this, Achaya, what you will say about the subject that I may know him.
ഒരു വ്യക്തി മറ്റേ ആ വ്യക്തിയോട് ചോദിച്ചു, അച്ചായ, ഈ ഞാൻ അവനെ നേടേണ്ടതിന് എന്നുള്ള അറിയേണ്ടതിന് എന്നുള്ള ആവശ്യത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത്?
നിങ്ങൾ പറയാൻ പോകുന്നത് The camp has not yet started. It's the first evening.
Camp thodangiyilla aadithe sandhya samayamayirunnu.
The old man said, I may speak about worship, and in worship all these things will come.
Parayulla sahodaram paranju, njan aaradhane kurichana parayunnu, aaradhanil ee sambhavam ee vishayangal ellam undaagum.
So I got a clue, this man is going to be a bit casual on the subject.
Enikku manasilayi ee sahodaran ee vishayathe kurichu valiya pradhanyam onnum kodukkunnilla.
Then you know what the other person told?
Matte sahodaran endanu paranju ennu ningalkku ariyamo?
Achayan vishayam pidichondirunno, I will deviate.
Achayan aa vishayumayittu irunno, ennal njan verittu nilkkum ennu paranju.
I will deviate, njan maari vishayathil ninnu maari pogum.
Njan aa vishayathil ninnu maari pogum ennu paranju.
I was so shocked that I said to their face that our whole assembly is running for this subject, and that is how our assembly is.
Adhe pole thanne nammude sabagalum ee vishayathil,
my assembly means, you know, our assembly. Yeah, our assembly means my assembly in Fort. That's what I said. In Fort I was under time. I said our assembly is around this one subject.
Ee vishayathinte pinnale thanneyirunnu annu ende sabayum undayirunnathu.
I was saying to them that you are going to deviate, but we are around or behind it.
Ningal adu oru pakshe verittu poganayittu thalpariyappettunnundagam, ennal njangal adinte pinnale poganayittu thalpariyappedikkana ennu paranju.
So that evening they said something about the subject.
Annu sandhya samayathu aa vishayathe kurichu avar chila karyangalokke paranju.
Next day,
അടുത്ത ദിവസം,
both of them,
അവർ രണ്ടുപേരും,
they publicly said this,
അവർ പബ്ലിക് ആയിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു,
we have taken permission to deviate from the subject.
ആ സബ്ജക്ട് ആ വിഷയത്തിൽ നിന്ന് അവർ മാറി പോകാൻ തക്കവണ്ണം അവർക്ക് അനുവാദം ലഭിച്ചു എന്ന് പറഞ്ഞു.
And they said all what they want to say.
അവർക്ക് പറയേണ്ടതെല്ലാം അവർ അതിനുശേഷം പറഞ്ഞു.
I was so disappointed.
ഞാൻ വളരെ നിരാശനായി തീർന്നു.
Then I started asking every person, how was the camp?
ഞാൻ എല്ലാവരോടും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമ്പ് എന്ന് ചോദിച്ചു.
They said the camp was good.
അവരെല്ലാവരും പറഞ്ഞു ക്യാമ്പ് വളരെ നല്ലതായിരുന്നു.
Especially the food.
ഭക്ഷണം വളരെ നല്ലതായിരുന്നു ക്യാമ്പിൽ.
You know, we never ever miss Christ. We don't miss Christ.
നാം ഒരിക്കലും ക്രിസ്തുവിനെ നാം
നഷ്ടബോധമുള്ളവരായി
തീരുന്നില്ല.
because they never came because of the pain.
അവരാരും ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ല കടന്നു വന്നത്.
They had no desire for the person of the Lord.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അവർക്കാർക്കും മനസ്സിലായില്ല.
So they never felt that something is missing.
അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യമായില്ല.
I want to give you even more proofs.
അതിന് ഞാൻ കൂടുതൽ അതിന് പ്രൂഫ്സ് നിങ്ങൾക്ക് ഞാൻ നൽകാം.
How many books in Malayalam we have about the person of Christ?
കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എത്ര ബുക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്?
We have this syllabus thing called, you know, Christology.
Christology, ക്രിസ്തുശാസ്ത്രം എന്നുള്ള ആ വിഷയം നമുക്കുണ്ട്.
That comes in systematic theology only.
അത് സിസ്റ്റമാറ്റിക് തിയോളജിയിൽ വരുന്ന ഒരു വിഷയമാണ്.
It's only one among all the subjects.
അനേക വിഷയങ്ങളിൽ പെട്ട ഒരു വിഷയം മാത്രമാണ് അത്.
But I want to let you know one more thing. There is not even a Malayalam book in whole Kerala which is fully dedicated for Christology.
ക്രിസ്തുശാസ്ത്രത്തിന് വേണ്ടി മാത്രമായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ബുക്ക് പോലും മലയാളത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്.
And leave about Christology, there is nothing about the intrinsic inner personal beauty of Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ അകമയുള്ള സൗന്ദര്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം പോലും യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്.
I am since many years visiting many bookshops and I am asking them, do you have Christ and his beauty in your bookstore?
ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പല ബുക്ക്സ്റ്റാളുകളിലും ചെന്നിട്ട് ചോദിക്കാറുണ്ട്, ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്.
In Kottayam ELS, you know, once I said like this with frustration, you are selling all the books of Christ yet you have no Christ in your bookstore.
Kottayam ELS chennu njan orikkal parayundayi, ningal bible ulla ella pusthakangaleyum ningal vilkugiyana engilum Christuvine kurichu ningalkku oru pusthakavum vilkuvanattilla.
Now there is one more proof.
ഒരു തെളിവ് കൂടെ പറയാം.
Normally when I visit to evangelist houses or those houses where there are a lot of books, like big library,
സാധാരണയായിട്ട് സുശേഷന്മാരുടെ ഭവനത്തിലോ അല്ലെങ്കിൽ പുസ്തക ബുക്കുകൾ കൂടുതലുള്ള ഭവനത്തിലോ ഞാൻ പോകുമ്പോൾ,
I normally search to find whether there is Christ.
അവിടെ എവിടെയെങ്കിലും ക്രിസ്തു ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്.
And if I find some English books, not Malayalam,
ഞാൻ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്ക് കാണുകയാണെങ്കിൽ,
I will ask brother, how is this book?
സഹോദര, ഈ പുസ്തകം ഈ ബുക്ക് എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കും.
And one such book was named the Son of Christ, the Son of God.
ഒരു പുസ്തകം പേര് ഇങ്ങനെയായിരുന്നു, ദൈവപുത്രൻ എന്നുള്ള പേരായിരുന്നു ആ പുസ്തകം.
If you will find a book in a bookstall named the Son of God, will you buy that?
ദൈവപുത്രൻ എന്ന പേരുള്ള ഒരു പുസ്തകം നിങ്ങൾ ബുക്ക് ഷോപ്പിൽ കണ്ടാൽ നിങ്ങൾ മേടിക്കുമോ?
Normally which sort of book we search for?
സാധാരണയായിട്ട് ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് നാം നോക്കുന്നത്?
Israel and you know, the end of the world,
ഇസ്രായേൽ അല്ലെങ്കിൽ ലോകത്തിന്റെ അവസാനം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ,
the coming of the Lord,
കർത്താവിന്റെ വരവ്,
Bible and science,
ബൈബിളും സയൻസും,
you know, we never go for Christ.
ക്രിസ്തുവിനു വേണ്ടി നാം പോകുന്നില്ല.
And authors write those book which believers demand and there is no demand for Christ.
വിശ്വാസികൾ ആവശ്യപ്പെടുന്ന പുസ്തകമാണ് ഈ എഴുത്തുകാർ എഴുതുന്നത് എങ്കിലും അങ്ങനെ ഒരു ആവശ്യം വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകുന്നില്ല ക്രിസ്തുവിനെ കുറിച്ച്.
Is it surprising you that in Malayalam we don't have dedicated Malayalam book on the subject, even theological subject Christology? It's only one or part of the whole systematic theology.
Malayalathil angane Christuvine kurichulla bookkal pusthakangal illa ennullathu adishipikkunna karyamalle.
And when I asked brother, how is the Son of God,
sahodara ee pustakam ee devaputran ennulla pustakam enginundo njan chodichappol,
you know what was the answer?
Endayirunnu uttaram ennariyamo?
Brother, I have not read. If you want, you can take.
സഹോദരാ, ഞാൻ അത് വായിച്ചില്ല. സഹോദരാ, സഹോദരന് വേണമെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞു.
Son of God, you can take.
ദേവപുത്രൻ അത് എടുക്കാം, നിങ്ങൾക്ക് എടുക്കാം.
Israel and the end of the world, don't touch.
ഇസ്രായേലും അതിന്റെ ലോകത്തിന്റെ അവസാനം ആ പുസ്തകം എടുക്കരുത്.
And I took that book.
ഞാൻ ആ പുസ്തകം എടുത്തു.
I read it.
ഞാൻ വായിച്ചു.
It was one of the best I got.
എനിക്ക് ലഭിച്ച ആ പുസ്തകങ്ങളിൽ നല്ല ഒരു പുസ്തകമായിരുന്നു അത്.
I found him.
ഞാൻ ആ സഹോദരനെ വിളിച്ചു.
I said, brother, this is one of the best I got.
എനിക്ക് സഹോദര എനിക്ക് ലഭിച്ചതിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഇത്.
You know what he said?
താൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ?
Give me that book back.
സഹോദര, അത് എനിക്ക് തിരിച്ചു തരണം.
Even in English, we don't have much books where we can really go into the beauty of our husband.
ഇംഗ്ലീഷിൽ പോലും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായിട്ടുള്ള മനോഹരത്വത്തെ വിളിച്ച് കാണിക്കുന്ന പുസ്തകങ്ങൾ കുറവാണ്.
And even if we have some books, it's very old,
നോ മോർ അവൈലബിൾ.
അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പഴയതും അത് ലഭിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പുസ്തകങ്ങളാണ്.
There are some books which have good titles of Christ but no beauty of Christ. The title is like all sufficiency of Christ, the glories of Christ, but if you read now you will find something else in it.
പല പുസ്തകങ്ങളും ഉണ്ട്, തലക്കെട്ടിൽ ക്രിസ്തു ഉണ്ട്, എങ്കിലും അതിന്റെ അകത്ത് ക്രിസ്തു ഇല്ലാത്ത പുസ്തകങ്ങളുണ്ട്.
Is it surprising you?
അത് അതിശയിപ്പിക്കുന്ന കാര്യമല്ലേ?
Truly God is saying the Laodicean church, this generation church is wretched, poor, blind and naked.
യഥാർത്ഥമായിട്ട് കർത്താവ് പറയുകയാണ് ലവോദിക്യ സഭയോട്, അല്ലെങ്കിൽ ഇന്നത്തെ സഭയോട് പറയുകയാണ്, യഥാർത്ഥമായിട്ട് നിങ്ങൾ നഗ്നരും ഉടുപ്പില്ലാത്തവരുമാണ് എന്ന്.
Then God spoke to me.
അതിനുശേഷം കർത്താവ് എന്നോട് സംസാരിച്ചു.
Can you understand? Don't worry, you are not the one who is poor. The whole world is almost poor when it comes to my person.
കർത്താവ് എന്നോട് സംസാരിക്കുകയുണ്ടായി, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ മാത്രമല്ല ലോകത്തിൽ മുഴുവനുള്ള വിശ്വാസികളും അവരെല്ലാവരും എന്നെ കുറിച്ച് അവർ പാപ്പരാണ് എന്ന് പറയുകയുണ്ടായി.
And then the steps which the Lord guided me to know him is the steps which we are going to learn in these days.
അതിനു ശേഷം കർത്താവ് എന്നെ നടത്തിയ വഴികൾ, ആ വഴികളാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്.
So we will be following the very same steps which the Lord led me through.
കർത്താവ് എന്നെ നടത്തിയ ആ പടികൾ തന്നെയാണ് നാം പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്.
You know what is the meaning of the word manna?
മന്ന എന്നുള്ള വാക്കിന്റെ അതിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്?
What is the meaning of the word manna?
Manna enna perinte artham endanu?
What?
Endu?
Yeah, what is the meaning of the word manna?
Aa manna ennulla vaakinte artham endu ennaanu?
So God is actually saying, you eat manna and say what it is or how it is.
Aa devum parayana ningal manna bhakshichu aa shesham paranam endanu ennu ningal paranam.
You know, we have to taste Christ and say to God, how is he?
Devum parayana ningal Christuvine bhakshichathinu shesham parayanam enganeyanu than ennu ningal parayanam.
That is worship.
Adana adu aaradhana.
In worship we say how he is.
ആരാധനയിൽ നാം പറയുകയാണ് അവൻ എങ്ങനെയുള്ളവനാണ് എന്നാണ്.
We say to the one who gave that bread, who gave that manna.
നമുക്ക് ഭക്ഷണം തന്ന ആ വ്യക്തി,
മന്ന തന്ന
ദൈവത്തോടാണ് നാം പറയുന്നത്.
That how that manna is.
എങ്ങനെയായിരുന്നു ആ മന്ന എന്ന്.
So what the father is asking is that, what do you say about my son?
ദൈവം ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്റെ പുത്രനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നാണ്.
That's the same question even Christ asked.
അതേ ചോദ്യം തന്നെയാണ് ക്രിസ്തുവും ചോദിക്കുന്നത്.
He asked his disciples, what do you say about the son of man?
തന്റെ ശിഷ്യന്മാരെ കുറിച്ച് അവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് എന്ത് പറയുന്നു?
Is there anywhere written in the word of God, the bread of God?
ദൈവത്തിന്റെ അപ്പം എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ?
What do you mean by the bread of God?
എന്താണ് ദൈവത്തിന്റെ അപ്പം എന്ന് പറയുന്നത്?
The bread which God eats.
ദൈവം ഭക്ഷിക്കുന്ന ഭക്ഷണം.
Is there any such verse in the Bible?
അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാക്യം ഉണ്ടോ ബൈബിളിൽ?
I want to show you one verse. John chapter 6 verse 33.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു.
See, in 33 it says, for the bread of God is he.
ദൈവത്തിന്റെ അപ്പമോ അവനാകുന്നു.
അവൻ. He is the bread of God.
അവനാകുന്നു ദൈവത്തിന്റെ അപ്പം.
That means this bread was on the table of the Father.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അപ്പം ദൈവത്തിന്റെ ഭക്ഷണമേശയിൽ ഉണ്ടായിരുന്നു.
It was the bread which only the father tasted.
ദൈവം പിതാവ് മാത്രം ആസ്വദിച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത്.
He gave that bread for us to taste.
ആ ഭക്ഷണമാണ്, ആ അപ്പമാണ് ദൈവം നമുക്ക് ആസ്വദിക്കാനായി നൽകിയിട്ടുള്ളത്.
Are you getting the point?
നിങ്ങൾക്ക് മനസ്സിലായോ?
And that's why Jesus Christ said, I will not give the bread of children to dogs.
അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ കുഞ്ഞുങ്ങളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്.
Means dog will not be able to value whose bread this is.
അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ ആരുടെ അപ്പമാണ് ഇത് എന്ന് ഈ നായ്ക്കൾ മനസ്സിലാക്കുവാനായി സാധിക്കില്ല.
സോ ഹി ഡോണ്ട് വാണ്ട് ടു ഗിവ് ബ്രെഡ് ടു സംബഡി ഹു കാനോട്ട് വാല്യൂ ദാറ്റ്
ബ്രെഡ്. ആ അപ്പത്തിന് മൂല്യം നൽകാത്ത ഒരു വ്യക്തിക്ക് ആ അപ്പം കൊടുക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല.
സോ ഇൻ വൺ വേ വി ഹാവ് നോട്ട് ടേസ്റ്റഡ് ക്രൈസ്റ്റ് സഫിഷ്യന്റ്ലി ബിക്കോസ് വി ബിഹേവ് ലൈക് ഡോഗ്സ്.
ആ നാം ക്രിസ്തുവിനെ നാം കൂടുതലായിട്ട് നാം ആസ്വദിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം നായ്ക്കളെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്.
മീൻസ് വി ഡോണ്ട് വാല്യൂ ദാറ്റ് ദ ബ്രെഡ് ഓഫ് ഗോഡ് ഈസ് ബ്രെഡ് ഓഫ് ഗോഡ് വിച്ച് ഐ ഹാവ് റിസീവ് ഫ്രം ഗോഡ്.
ആ ദൈവത്തിന്റെ അപ്പം അത് ദൈവത്തിന്റെ അപ്പമാണ് യഥാർത്ഥമായിട്ട് നാം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
ഇവൻ ഇൻ ലെവിറ്റിക്കസ് ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ദേ ക്യാൻ അബൌട്ട് ദ പ്രീസ്റ്റ് ഇറ്റ് ഈസ് റിട്ടൺ ദേ ക്യാൻ ഈറ്റ് ദ ബ്രെഡ് ഓഫ് ഗോഡ്.
ആ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ ലേവ്യർക്ക് പുരോഹിതന്മാർക്ക് അവർക്ക് ദൈവത്തിന്റെ അപ്പം ഭക്ഷിക്കാനായി സാധിക്കുമെന്ന്.
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ബ്രെഡ് വിച്ച് ഓൺലി ദ ഫാദർ ടേസ്റ്റഡ് നൗ ഹി ഇറ്റ് ഈസ് ബീൻ ഗിവൻ ടു അസ്.
പിതാവ് മാത്രം ആസ്വദിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണം കർത്താവായ യേശു ക്രിസ്തു ആ അപ്പം അവൻ ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാനായി സാധിക്കുന്നു.
ദിസ് ഈസ് മൈ റിക്വസ്റ്റ് ടുനൈറ്റ്.
ഇന്ന് രാത്രിയുള്ള എന്റെ അപേക്ഷ ഇതാണ്.
ദാറ്റ് യു മേ ഗോ ബാക്ക് ടു ക്രൈസ്റ്റ്.
നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങിപ്പോകണം.
ആൻഡ് യു മേ ആസ്ക് ക്രൈസ്റ്റ് ഫ്രം ക്രൈസ്റ്റ്.
ക്രിസ്തുവിനെ ക്രിസ്തുവിൽ നിന്ന് നാം 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 അപേക്ഷിക്കണം.
ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ നാം അപേക്ഷിക്കണം. ഹാവ് ഇറ്റ് എവർ ഹാപ്പൻഡ്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? യു നോ ദിസ് ഈസ് വൺ പ്രേയർ ഐ ബിലീവ് ദ ലോർഡ് ഓൾവേസ് ഏർൺഡ് ടു ഹിയർ ഫ്രം അസ്.
നമ്മിൽ നിന്നും ദൈവം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്.
That I may ask him from him.
ക്രിസ്തുവിൽ നിന്ന് നാം ക്രിസ്തുവിനെ നാം അപേക്ഷിക്കണം.
And with this prayer, if we can come back to our classes.
നാം ഈ പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ക്ലാസുകളിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Then our series will be meaningful.
എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പഠന പരമ്പര അത് അർത്ഥമുള്ളതായി തീരുകയുള്ളൂ.
I hope you have understood the most important thing in the Bible.
വചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
The diet of Israel.
ഇസ്രായേലിന്റെ ആഹാര ക്രമീകരണം.
The diet of priests.
പുരോഹിതന്മാരുടെ ആഹാരം.
The diet Jesus Christ says for believers.
കർത്താവായ യേശു ക്രിസ്തു വിശ്വാസികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആ ഭക്ഷണം.
And there is much more diet which we will later on see.
നാം അതിനുശേഷം ഇനിയും അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങളെ കുറിച്ച് നാം കാണുവാനായിട്ട് പോവുകയാണ്.
The Lord's name be glorified.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.